കർത്താവിൻ്റെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഉസ്സിയാ രാജാവ് മരിച്ച ആണ്ടിൽ ആദ്യം യെശയ്യാവ് കണ്ടത് കർത്താവിനെയാണ്. ഈ ഫസ്സോദലോ ഒത്തിരി കാര്യങ്ങൾ അവിടെ കണ്ടു, കെരുവുകളെ കണ്ടു, സറാഫുകളെ കണ്ടു, ആരാധനയും സ്തുതികളും ഒക്കെ അവർ കേട്ടെങ്കിലും ഉസ്സിയാ രാജാവ് മരിച്ച ആണ്ടിൽ കർത്താവിനെ ആദ്യം സിംഹാസനത്തിൽ ഇരിക്കുന്നത് നമ്മൾ കാണുന്നു. പ്രിയമുള്ളവരെ, നാം ആരാധനയ്ക്കായും പ്രാർത്ഥനയ്ക്കായിട്ടൊക്കെ കടന്നു വരുമ്പോൾ നമ്മുടെ കൂട്ടു സഹോദരങ്ങളെ കാണും, സന്തോഷമാണ്, ഒരുമിച്ച് കൂട്ടായ്മ അനുഭവിക്കും. എന്നാൽ ആദ്യം നാം കാണേണ്ടത് നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവിനെയാണ്. ഹല്ലേലൂയ. കർത്താവിനെ നാം കാണുന്നില്ല എങ്കിൽ ബാക്കിയുള്ള കൂട്ടായ്മകൾ അത് അർത്ഥമില്ലാത്തതായി തീരും. സോ ദൈവമായ കർത്താവ് നമ്മെ അതിനായിട്ട് സഹായിക്കട്ടെ. ഒന്ന് യോഹന്നാൻ 2:28 വാക്യമാണ്. 1 John 2:28 നാം ഇന്ന് ചിന്തിക്കാനായിട്ട് ആരംഭിക്കുന്നു.
അവൻ പ്രത്യക്ഷനാകുമ്പോൾ നാം അവന്റെ സന്നിധിയിൽ ലജ്ജിച്ചു പോകാതെ അവന്റെ പ്രത്യക്ഷതയിൽ നമുക്ക് ധൈര്യമുണ്ടാകേണ്ടതിന് അവനിൽ വസിപ്പി.
എന്നെ കർത്താവ് എന്നെ ഉണർത്തിയൊരു വചനം ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുകയാണ്. ഇനിയും കുഞ്ഞുങ്ങളെ, അവൻ പ്രത്യക്ഷനാകുമ്പോൾ, അടുത്ത ഞാൻ ഇച്ചിരി ഭയത്തോടെ വായിക്കുന്നത്, നമ്മൾ സഭയിലുള്ളവരോട് പറയുക, പുറത്തുള്ളവരല്ല, അവന്റെ സന്നിധിയിൽ ലജ്ജിച്ചു പോകാതെ നമുക്കൊരു കോൺഫിഡൻസ് ഉണ്ടാവേണ്ടതിന് ഒറ്റ കാര്യം ചെയ്യുക, അവനെ വസിപ്പിക്കും. കഴിഞ്ഞ ദിവസം നാട്ടിൽ ചെന്നപ്പോ അവിടെ ഒരു സഹോദരൻ എന്നോട് ചോദിച്ച ചോദ്യം ഇതാണ്, സഹോദര സഭയിലുള്ളവർ എങ്ങനെയാണ് സ്വർഗത്തിൽ പല ലെവലിൽ അറിയപ്പെടുക? ഒരേ സഭയിൽ നിന്ന് പോയവൻ ഒരാൾ കുഞ്ഞാടിന്റെ മണവാട്ടിയായിട്ട് കുഞ്ഞാടിന്റെ മാർബിൾ ചാരി കിടക്കുമ്പോൾ അത്രത്തോളം കർത്താവിനെ നാം കേട്ടതുപോലെ സിൻസിയറായിട്ട് സ്നേഹിക്കാത്ത ആൾക്കാരൊക്കെ, അദ്ദേഹത്തിന്റെ ചോദ്യം അതാ. കാരണം അദ്ദേഹം ഒരു സഭ ലീഡി എന്നൊരു സഹോദരൻ, എനിക്കറിയാവുന്നതുപോലെയൊക്കെ ഞാൻ പറഞ്ഞു, സഹോദര നക്ഷത്രം നക്ഷത്രം തമ്മിൽ ഒറ്റ കാര്യത്തിൽ വ്യത്യാസമുള്ളൂ, തേജസ് കൊണ്ടാണ് വ്യത്യാസം. ഞാൻ നിങ്ങളോട് ചോദിക്കുകയാണ്, കഴിഞ്ഞ 6 മാസത്തെ നാം ജീവിക്കുന്ന ഈ നാട്ടിലെ നിയമങ്ങളും എല്ലാം കണ്ടിട്ട് ദൈവവചനത്തിന്റെ അടിസ്ഥാനത്തിൽ നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? എനിക്കൊരു കാര്യം എന്റെ ഹൃദയത്തിൽ ഉറപ്പായിട്ട് തോന്നുകയാണ്, കർത്താവ് വരാറായി. ഈ കഴിഞ്ഞ 6 മാസമാണ് ഞാൻ ഈ 21 വർഷം ബാംഗ്ലൂർ വന്നിട്ട് ഏറ്റവും കൂടുതൽ KYC നോ യുവർ കസ്റ്റമർ കൊണ്ടുകൊടുത്തത്. കുറച്ച് ദിവസം കഴിയുമ്പോൾ വീണ്ടും മെസ്സേജ് വന്നു, ആ നമ്പർ വേണം, അത് കൊണ്ടുകൊടുത്തു. പിന്നെ കഴിഞ്ഞു, അടുത്ത മെസ്സേജ് വരുന്നു, നിങ്ങൾക്കൊക്കെ വരുന്നുണ്ടായിരുന്നു, അതുകൊണ്ട് ഒരു പ്രയോജനം ഉണ്ടായി. കഴിഞ്ഞ ദിവസം ഇവിടെ ഒരു ഓഫീസിൽ ചെന്നപ്പോ എന്റെ പല കാര്യങ്ങളും കൊടുത്തു, എന്നാലും അവർക്കൊരു വിശ്വാസം പോരാത്തതുപോലെ അവസാനം തമ്പ് ഇംപ്രഷനും കൂടെ കൊടുത്തപ്പോഴാണ്, ആ തമ്പ് ഇംപ്രഷൻ അവിടുത്തെ സിസ്റ്റത്തിൽ പണ്ട് കൊടുത്ത തമ്പ് ഇംപ്രഷനുമായിട്ട് ചേർന്ന് വന്നപ്പോഴാണ് അവരെന്നെ അവിടുന്ന് ഓക്കെ എന്ന് പറഞ്ഞു. ഇപ്പൊ ഞാനിതൊക്കെ ചിന്തിക്കുമ്പോൾ ഒരു ഗുണമുണ്ടായി. ഞാൻ ഇങ്ങോട്ട് വന്നപ്പോൾ എന്റെ മനസ്സിൽ ചിന്തിച്ചു, ഞാൻ ഇവിടെ ജനിച്ചു വളർന്ന ഒരാളല്ലേ, ഞാൻ ഇവിടുത്തെ ഒരു പൗരനല്ലേ, പിന്നെ എന്തിനാണ് വീണ്ടും വീണ്ടും ഈ കാര്യങ്ങളെല്ലാം? എന്റെ ഹൃദയത്തിൽ ഞാൻ വിശ്വസിക്കും, ദൈവം എന്റെ ഹൃദയത്തെ ഉണർത്തിയൊരു സത്യം ഞാൻ പറയാം, കർത്താവ് എന്നെ ഉണർത്തിയ സത്യം, നീ ഇവിടുത്തുകാരനല്ല. ഹല്ലേലൂയ. യു ആർ എ ഫോറിനർ. ദാറ്റ്സ് എ റീസൺ ദേ ആർ ആസ്കിങ് സോ മെനി ഡോക്യുമെന്റ്സ്. ഇവിടെ നാം അന്യരും പരദേശികളുമാണ്. നമ്മൾ പോകുന്നൊരു സ്ഥലമുണ്ട്, അവിടെ ചെന്നാൽ നിങ്ങൾക്കൊരു ഹോമിലി ഫീലിംഗ് ആയിരിക്കും. കാരണം അവിടെ നിങ്ങൾ അന്യരും പരദേശികളുമല്ല, വിശുദ്ധന്മാരുടെ സഹപൗരന്മാരും ദൈവത്തിന്റെ സ്വന്തം വീട്ടുകാരും മാത്രമേ. ഒരു ഹല്ലേലൂയ പറയാമോ? ഹല്ലേലൂയ. ഇതാണ് ഭാഗ്യകരമായ പ്രത്യാശ. ഇവിടെ പറയാണ് ലിറ്റിൽ ചിൽഡ്രൻ. ലിറ്റിൽ ചിൽഡ്രൻ എന്ന് ഉദ്ദേശിക്കുന്നത് കൊച്ചു പിള്ളേരോടല്ല, കൊച്ചു കുഞ്ഞുങ്ങൾ. യോഹന്നാൻ പറയാണ് ലിറ്റിൽ ചിൽഡ്രൻ, കുഞ്ഞുങ്ങളെ. അവൻ പ്രത്യക്ഷനാകും, നോ ഡൗട്ട്. അവൻ പ്രത്യക്ഷനാകുമ്പോൾ നമുക്കൊരു കോൺഫിഡൻസ് ഉണ്ടാവണം. വളരെ ശ്രദ്ധിക്കണേ, അവൻ പ്രത്യക്ഷനാകുമ്പോൾ നമുക്കൊരു കോൺഫിഡൻസ് ഉണ്ടാവണം, ഒരു ഒരു ധൈര്യം ഉണ്ടാകാനായിട്ട്. ഒറ്റ കാര്യം പറയുന്നുള്ളൂ, എബാഡിരിക്കും, അവനിൽ വസിപ്പും. ഇംഗ്ലീഷിൽ വസിപ്പ് എന്നുള്ളതിന് പല വാക്കുകളുണ്ട്. ഒന്ന് സ്റ്റേയിങ്, താമസിക്കുക. രണ്ട് റിമൈനിങ്, ആയിരിക്കുന്ന അവസ്ഥയിൽ തുടരുക. മൂന്ന് കണ്ടിന്യൂയിങ്. അനേക വാക്കുകൾ എബൈഡിങ് എന്നുള്ള വാക്കിന് അർത്ഥമായിട്ട് വരുന്നുണ്ടെങ്കിലും ശരിക്കും എബൈഡിങ് എന്നുള്ള വാക്ക് നമ്മൾ കാണുന്നത് എടുക്കട്ടെ, യോഹന്നാന്റെ 15 നമ്മൾ കാണുന്നുണ്ട്. കർത്താവ് പറഞ്ഞു, ഞാൻ സാക്ഷാൽ മുന്തിരിവള്ളിയും എന്റെ പിതാവും തോട്ടക്കാരനുമാകുന്നു. എന്നിട്ട് കർത്താവ് പറഞ്ഞു, എന്നിൽ വസിപ്പി, ഞാൻ നിങ്ങളിലും വസിക്കും. എബൈഡിങ് മീ, ഐ വിൽ അബൈഡ് ഇൻ യു. എന്നിൽ വസിക്കുവിൻ, ഞാൻ നിങ്ങളിലും വസിക്കും. എന്നിട്ട് കർത്താവ് പറഞ്ഞു, നിങ്ങൾക്ക് എന്നിൽ വസിച്ചിട്ടല്ലാതെ ഒരിക്കലും എന്ത് ചെയ്യാൻ പറ്റത്തില്ല. വാട്ട്സ് റിയൽ മീനിങ്? അബൈഡ് എന്നുള്ള വാക്കിന്റെ റിയൽ മീനിങ് ഞാൻ പറയാം, ശ്രദ്ധിക്കണേ. അബൈഡിങ് എന്നുള്ള വാക്ക് അതിന് ഏറ്റവും നല്ല ഉദാഹരണമാണ്. രണ്ടുപേര് വിവാഹിതരാകാൻ വേണ്ടി കടന്നു വരിക, അവരുടെ കരങ്ങളെ ചേർത്ത് വെച്ചിട്ടൊരു കവനന്റ് ആണ് സാധാരണ നാം ചെയ്യുക. ആ കവനന്റ് പറയുന്നതോടുകൂടി ഒരു ജീവിതം ആരംഭിക്കുകയാണ്, അതിന്റെ പേരാണ് എബൈഡിങ്. ഈ രണ്ട് വ്യക്തികളുള്ള മുമ്പോട്ടുള്ള ജീവിതത്തിൽ കഷ്ടങ്ങൾ വന്നേക്കാം, ബാറ്റിൽസ് ഉണ്ടായേക്കാം, രോഗങ്ങൾ വന്നേക്കാം, സന്തോഷം കെടുന്ന സന്തോഷത്തിന്റെ അവസരങ്ങൾ വന്നേക്കാം. ഏതൊക്കെ അവസരങ്ങൾ വന്നാലും ഇല്ലെങ്കിലും തുടർച്ചയായി മാറാത്ത ഒരു ജീവിതത്തിന്റെ പേരാണ് എബൈഡിങ് ലൈഫ്. ഹല്ലേലൂയ. ക്ലിയർ ആണെന്ന് കരുതുക. വിവാഹിതരായവരോട് ഞാൻ ചോദിക്കട്ടെ, വിവാഹത്തിൽ യോജിക്കപ്പെട്ട നിമിഷം മുതൽ ഇന്നുവരെയും എന്തുമാത്രം മാനസികവും ശാരീരികവും ആത്മീയവും അനേകമായിരിക്കുന്ന പോരാട്ടങ്ങളോട് നിങ്ങൾ കടന്നുപോയിട്ടുണ്ട്. പക്ഷെ ഒരു കാര്യത്തിന് മാറ്റം വന്നില്ല. എന്താണ്? വിവാഹം അന്ന് ഉടമ്പടിയിലൂടെ യോജിച്ച രണ്ട് വ്യക്തികൾ ഇതിലെല്ലാം ഒരുമിച്ച് നിന്ന് അതിനെ ഫേസതുപോലെ യേശു പറഞ്ഞു, മേക്ക് എ കവനന്റ് വിത്ത് മീ, നീ ഞാനുമായിട്ട് ഒരു ഉടമ്പടി ചെയ്യുക. ആ ഉടമ്പടി ചെയ്യുന്ന പോയിന്റിൽ ആരംഭിക്കുന്ന ജീവിതമാണ് എബൈഡിങ് ലൈഫ്. അതത്ര എല്ലാം സ്മൂത്ത് ആണെന്ന് കർത്താവ് പറഞ്ഞില്ല. അതിനകത്ത് അപ്പ് ആൻഡ് ഡൗൺസ് കാണും, പോരാട്ടങ്ങൾ ഉണ്ടായേക്കാം. ഒരു കാര്യമുണ്ട്, വിവാഹ ജീവിതത്തിന് ഒരു പ്രത്യേകതയുണ്ട്. വിവാഹം നടത്തുന്ന ആൾക്കാരൊക്കെ പറയും, മരണത്തിനല്ലാതെ ഇത് വേർതിരിപ്പ് കഴിയത്തില്ല. പക്ഷെ യേശുവുമായിട്ടുള്ള ഒരു വിവാഹ ബന്ധത്തിന്റെ പ്രത്യേകത പറയാം, മരണത്തിന് ഇതിനെ വേർതിരിക്കാൻ കഴിയത്തില്ല. ഹല്ലേലൂയ. അതാ നമ്മൾ പാടുന്നത്, പിരിയാബന്ധമാണിത്. പറഞ്ഞേ, പിരിയാബന്ധമാണിത്, പിരിയാബന്ധമാണിത്. പാട്ടുകാരൻ പിന്നെ പറയാം, പിരിയാബന്ധമാണിത്. എങ്ങനെയാ നമ്മൾ ഈ കർത്താവിന്റെ വരവേണ്ടി ഒരുങ്ങുന്നത്? എടുക്കപ്പെട്ടവൻ എങ്ങനെ ഒരുങ്ങി എന്ന് നോക്കിയാ മതി. പഴയ ചരിത്രത്തിൽ എടുക്കപ്പെട്ട ഒരാളുടെ പേര് പറയാമോ? പെട്ടെന്ന് പറഞ്ഞേ. അവൻ എങ്ങനെയാ ഒരുങ്ങിയ? എടുക്കപ്പെട്ടവൻ എങ്ങനെ ഒരുങ്ങി? ഇപ്പൊ ഒരാളൊരു കാര്യം ചെയ്ത് നമ്മൾ, നിങ്ങൾ എന്താ അങ്ങനെ അങ്ങനെ ചെയ്തത് അല്ലെ? നമ്മൾ അങ്ങനെ ചോദിക്കുന്നത്. ഇപ്പൊ ഹാനോക്കിനോട് നമ്മൾ ചോദിക്കുക, ഹാനോക്കെ നിങ്ങൾ എടുക്കപ്പെട്ടു എന്ന് ഞങ്ങൾ ബുക്കിൽ വായിക്കുന്നുണ്ട്, നിങ്ങൾ എങ്ങനെയാ ഒരുങ്ങിയ? അപ്പം ഹാനോക്ക് പറഞ്ഞു, ഞാന് ഒരുങ്ങിയത് ഞാൻ കൂടെ നടക്കുമായിരുന്നു. ഹല്ലേലൂയ. കൂടെ നടക്കുന്നതിനെയാണ് ഒരുങ്ങുക എന്ന് പറയുന്നത്, അതിനെയാണ് പുതിയ നിയമത്തിൽ വസിക്കുക എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം ഹാനോക്ക് ദൈവത്തോട് കൂടെ നടന്നു. ദൈവം അവനെ എടുത്തുകൊണ്ടതിനാൽ, എല്ലാവരും ഉണ്ടോ അവിടെ? ദൈവം എടുത്തുകൊണ്ടതിനാൽ. പിന്നെ ഒരു അവന് സർട്ടിഫിക്കറ്റ് കിട്ടി. എപ്പോഴാണെന്നറിയോ അവന് സർട്ടിഫിക്കറ്റ് കിട്ടിയ? ദൈവത്തെ പ്രസാദിപ്പിച്ചെന്ന്. എടുക്കപ്പെട്ടതിന് ശേഷമാണോ എടുക്കപ്പെട്ടതിന് മുമ്പാണോ? ഓ, ആരും ഒന്നും പറയുന്നില്ല. എടുക്കപ്പെട്ടതിന് മുമ്പാണോ ശേഷമാണോ? ഈ സഭകളിലൊക്കെ എല്ലായിടത്തും നമ്മൾ കാണുന്ന ഒരു കാര്യം, സാധാരണ എല്ലാവരും സാക്ഷ്യം പറയുന്ന ഒരാൾ മറ്റൊരാളെ കുറിച്ച് പറയുന്നത് എപ്പോഴാണെന്നറിയോ? മരിച്ചു കിടക്കുന്ന ഒരു സമയത്ത് ഒരു പ്രസംഗമുണ്ട്. ആ സമയത്ത് പ്രസംഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, കൊടുക്കുന്ന സർട്ടിഫിക്കറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതിനെക്കുറിച്ച് ദൈവവാസം പറഞ്ഞ് എന്നെ ചിന്തിപ്പിച്ചോണ്ട് ഞാൻ നിങ്ങളോട് പങ്കുവെക്കുക. അദ്ദേഹം പറഞ്ഞു, ഒരാൾ മരിച്ചു കിടക്കുക, സഭയിലെ പാസ്റ്റർ വന്നു. പാസ്റ്റർ വന്നിട്ട് ആ ആൾക്കാരൊക്കെ കൂടെ പ്രസംഗിയായി. ഇങ്ങനെ ഭാര്യ ഭയങ്കര കരച്ചില്ല, ഭർത്താവ് മരിച്ചതിന്റെ വിഷമത്തിൽ ഭയങ്കര കരച്ചില്ല. അപ്പൊ സർട്ടിഫിക്കറ്റ് കൊടുക്കണ്ടേ, മരണ സർട്ടിഫിക്കറ്റ് അല്ല സർട്ടിഫിക്കറ്റ്. അപ്പൊ ഇയാള് ഭയങ്കര ആളായിരുന്നു, സഭ വരുമായിരുന്നു, അയാൾ സ്വത്രാഴ്ച കൊടുക്കുമായിരുന്നു, അയാൾ മറ്റുള്ളവരെ ഒത്തിരി ഹെൽപ്പ് ചെയ്യായിരുന്നു ഒക്കെ പറഞ്ഞ് ഒത്തിരി ഒത്തിരി കാര്യങ്ങൾ പറഞ്ഞപ്പം ഈ കരച്ചിലുള്ള സ്ത്രീ കണ്ണുനീർ തുറത്തോട് മോനോട് പറഞ്ഞു, മോനെ ആ കിടക്കുന്ന ആളുടെ മുഖം ഒന്ന് തുണി ഒന്ന് മാറ്റി നോക്കിയേ, നമ്മുടെ അച്ഛൻ തന്നെ ആണോ നോക്കാൻ. ഹല്ലേലൂയ. എടുക്കപ്പെട്ടതിന് മുമ്പ് ഒരു സാക്ഷ്യമാണ് കർത്താവിന്റെ വരുന്നോടുള്ള ബന്ധത്തിലുള്ള സാക്ഷി. ഹാനൂക്ക് ദുഷിച്ച തലമുറ ജീവിച്ചവനാണ്. ഹാനൂക്ക് ഇവിടെ ജീവിക്കുമ്പം അപ്പുറത്ത് വേറൊരു ഹാനോക്ക് ഉണ്ടായിരുന്നു, പട്ടണം വളർന്ന ഹാനോക്ക്. അവനെ കുറിച്ച് ആർക്കറിയാം? പത്ത് പുത്രനുണ്ടാക്കിയ ആൾക്കാരെ ആൾക്കാർ മറക്കും, പക്ഷെ നടന്നവനെ സ്വർഗവും ഓർക്കും, തലമുറകൾ ഓർത്ത് നന്ദി പറയും. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇനി കുഞ്ഞുങ്ങളെ അവൻ പ്രത്യക്ഷനാകുമ്പോൾ നാം അവന്റെ സന്നിധിയിൽ, ഭയത്തോടെ പറയട്ടെ, നമുക്കൊരു കോൺഫിഡൻസ് ഉണ്ടോ? നാം അവന്റെ സന്നിധിയിൽ ലജ്ജിച്ചു പോകാതെ അവന്റെ പ്രത്യക്ഷതയിൽ നമുക്ക് ധൈര്യമുണ്ടാകേണ്ടതിന് എന്ത് ചെയ്യണം? അവനിൽ എന്ത് ചെയ്യണം? വസിക്കണം. ആമോസ് 3:3 പറയുകയാണ്, രണ്ടുപേർ ഒത്തിട്ടല്ലാതെ ഒരുമിച്ച് നടക്കാൻ. ശരിക്കും ആ വാക്കിന്റെ അർത്ഥം എന്നറിയാമോ? രണ്ടുപേര് തമ്മിൽ ഒരു കവനന്റ് ഉണ്ടാക്കാതെ. ഇപ്പൊ ഞാൻ ചോദിക്കട്ടെ, ഭാര്യ ഭർത്താവ് നിങ്ങൾ ഒരുമിച്ച് വന്നു, എന്തുകൊണ്ടാ വന്നേ? നിങ്ങൾ തമ്മിലൊരു കവനന്റ് ഉണ്ടായിരുന്നു, അങ്ങനെ അതുകൊണ്ടാ ഒരുമിച്ച് വന്നേ. യേശു ക്രിസ്തുവുമായിട്ടുള്ള ഒരു ഒരു വിവാഹ ഉടമ്പടി, അതാണ് 2 കൊരിന്ത്യർ 11:3. ക്രിസ്തു എന്ന ഏക പുരുഷന് നിങ്ങളെ നിർമ്മല കന്യകയായിട്ട് എന്ത് ചെയ്യുക? വിവാഹ നിശ്ചയം ചെയ്യുവാൻ ഏൽപ്പിച്ചിരിക്കുന്നു. അപ്പൊ സർപ്പം ഹവ്വായെ ഉപായത്താൽ ചതിച്ചതുപോലെ. അപ്പൊ യേശുവിന്റെ കൂടെയുള്ള ജീവിതമുണ്ട്. ഇനി പുതിയ വിധത്തിൽ നമ്മെ സഹോദരൻ മുമ്പ് ഓർപ്പിച്ചു, യേശു എവിടെ വന്നാ വസിക്കുന്നേ? നമ്മുടെ ഉള്ളിൽ വന്ന് വസിക്കുന്നു. കർത്താവ് പറഞ്ഞു, അബൈഡ് ഇൻ മീ, ഐ വിൽ അബൈഡ് ഇൻ യു. നീ വസിക്കുന്നുണ്ടോ ഇല്ലയോ എന്ന് എങ്ങനെ അറിയുന്നേ? കർത്താവ് താഴെ പറഞ്ഞു, വസിക്കുന്നവൻ ധാരാളം എന്ത് കായ്ക്കും? ഫലം കായ്ക്കും. അല്ലെങ്കിൽ നമ്മളിപ്പം അതിനുവേണ്ടി ഒരു ശോധനയുടെ ഒന്നും ആവശ്യമില്ല. വസിക്കുന്നുണ്ടെങ്കിൽ ഫലമുണ്ട്, വസിക്കുന്നില്ലെങ്കിൽ എന്തില്ല? ഫലമില്ല. വസിക്കുന്നുണ്ടോ ഇല്ലയോ എന്നറിയാൻ പെട്ടെന്ന് നമുക്ക് നോക്കാം 2 പീറ്റർ 1. അവിടെ നിഷ്ഫലന്മാരാകത്തില്ല, ഫലമില്ലാത്തവരാകത്തില്ല എന്ന് പറയുന്നതിന്റെ മുമ്പിൽ ഒരു വാക്യമുണ്ട്, 5:11. സുനീഷ് ഒന്ന് വായിച്ചാൽ മതി, 5:11 ഒന്ന് വായിച്ച് കേൾപ്പിച്ചാൽ മതി, ഫലമുണ്ടോ എന്ന് അറിയാം. വേഗം ഒരു വഴിയാ, ഒന്ന് വായിച്ചേ. ഒന്നിന്റെ 5 ഒന്ന് വായിച്ചേ. ബലം എന്നാന്ന് അവിടെ പറയുന്നുണ്ട്, താഴത്തെ ഫ്രൂട്ട് എന്നാന്ന് മോളിൽ പറയാൻ പോകുന്നു, ഒന്ന് ശ്രദ്ധിച്ചോണേ.
നിങ്ങളുടെ വിശ്വാസത്തോട് വീര്യവും, വീര്യത്തോട് പരിജ്ഞാനവും, പരിജ്ഞാനത്തോട് ഇന്ദ്രിയവും, ഇന്ദ്രിയത്തോട് സ്ഥിരതയും, സ്ഥിരതയോട് ഭക്തിയും, ഭക്തിയോട് സഹോദരപ്രീതിയും, സഹോദരപ്രീതിയോട് സ്നേഹവും കൂട്ടിക്കൊള്ളി.
ഒന്ന് നോക്കിക്കോണേ, ഇതുണ്ടോ എന്നൊന്ന് നോക്കിക്കോണേ. ചെയ്യേണ്ട കാര്യം നമ്മുടെ ഡയറിയെ നമ്മൾ തന്നെ എഴുതുക. ഒന്നാമത്തെ എന്താണ്? വിശ്വാസം. വിശ്വാസത്തോട് വീര്യം എന്ന് വായിച്ചാട്ടെ. വീര്യത്തോട് പരിജ്ഞാനം, പരിജ്ഞാനത്തോട് ഇന്ദ്രിയജയം, ഇന്ദ്രിയജയത്തോട് സ്ഥിരത, സ്ഥിരതയോട് ഭക്തി, ഭക്തിയോട് സഹോദരപ്രീതി, സഹോദരപ്രീതിയോട് നമ്മൾ ലൈനായിട്ട് എഴുതിയിട്ട് നമ്മൾ വേറെ ആരും വിധിക്കണ്ട. ദൈവമേ, ഈ ബലമൊക്കെ ഒന്നിലുണ്ടോ? ആത്മാവിന്റെ ഫലങ്ങളെ കുറിച്ച് നിരന്തരമായിട്ട് താഴെ പറയാണ്, ഇതുണ്ടെങ്കിൽ നിങ്ങൾ നിഷ്ഫലന്മാരായിട്ടില്ല, അൺഫ്രൂട്ട്ഫുൾ ആകത്തില്ലെന്ന് പറഞ്ഞു. പ്രിയമുള്ളവരെ, അബൈഡിങ്ങിന്റെ കൂടെ ഒരു വാക്ക് വരുന്നുണ്ട് എപ്പോഴും. അത് രണ്ടും ഒരുമിച്ച് നമ്മൾ ചിന്തിക്കാവുള്ളൂ. കർത്താവ് ഒരുത്തിനെ കാണുമ്പോൾ ആദ്യം സാധാരണ വിളിക്കുന്ന പദമാണ് കർത്താവ് ഒരുത്തിനെ കാര്യമ്പോൾ. സാധാരണ നമ്മൾ ബൈബിളിൽ കാണുമ്പോൾ, കർത്താവ് ഒരുത്തിനെ കാണുമ്പോൾ സാധാരണ ഗതിയിൽ നമ്മൾ ഒത്തിരി പറഞ്ഞ അനുമതി വായിക്കുന്ന ഒരു പദമുണ്ട്. കർത്താവ് ഫസ്റ്റ് കാണുമ്പോൾ അബൈഡിങ്ങാണ് പറയാ. എന്താ പറഞ്ഞേ? അനു പറഞ്ഞ എന്താ പറഞ്ഞേ? ഒന്ന് പറഞ്ഞേ, ഫോളോ മീ, എന്നെ അനുഗമിക്കുക. ഇതാണ് ഫസ്റ്റ് പറയുന്നത്. ഈ ഇതില്ലാത്തോണ്ടാണ് അബൈഡിങ് ഇല്ലാത്തത്. ഇനി യേശുവിനെ അനുഗമിച്ച 2 ചുങ്കക്കാരുടെ കാര്യം ഞാൻ പറയാം, ശ്രദ്ധിച്ചിരിക്കണേ. നമ്മൾ ലൂക്കോസ് 19 വായിക്കുന്നു, ചുങ്കക്കാരിൽ പ്രമാണിയും, ഞാൻ ആ വാക്ക് അടുത്ത വാക്ക് ശ്രദ്ധിച്ചില്ല കേട്ടോ, ധനവാനുമായ സക്കായ്. അപ്പൊ അവന് ഇൻകം ടാക്സിന്റെ ഒരു അസിസ്റ്റന്റ് കമ്മീഷണറാ, അത്ര ഓർത്താണ്. പിന്നെ അവൻ ആരാ? പണക്കാരന്, ഇഷ്ടം പോലെ കൈക്കൂലിയും പിടിച്ചു പറിക്കാവുന്ന ഒരു ഫീൽഡാണ്. അപ്പം അവൻ യേശുവിനെ കാണാൻ വേണ്ടി, എക്സ്പ്ലനേഷന്റെ ആവശ്യമില്ല, മരത്തിന്റെ മുകളിൽ കയറി. യേശു താഴെ വന്നിട്ട് ഒരു വിളി വിളിച്ചു, യേശു പറഞ്ഞ ഇംഗ്ലീഷിൽ വളരെ ക്ലിയർ ആണ്, സഖായനി എന്ത് ചെയ്യ, വേഗം ഇറങ്ങി വാ. ഇംഗ്ലീഷിൽ ഓർക്കുന്നുണ്ടോ? ഐ മസ്റ്റ്, ഞാന് ഐ മസ്റ്റ് അബൈഡ് അറ്റ് ദൈ ഹൗസ്. വേറെ സ്ഥലത്ത് ഒരു മൂന്ന് ഐ മസ്റ്റ് പറയുന്നുണ്ട്, അതൊക്കെ ഭയങ്കര ഇമ്പോർട്ടന്റ് കാര്യമാണ്. അതിന്റെ കൂടെ പറയുന്നൊരു വാക്കാണ് ഞാൻ ഇന്ന് എന്ത് വന്നാലും, നമ്മളാണെ പറയും, ഒരാടെ വീട്ടിൽ നമ്മൾ വിളിച്ചാ പോകും. യേശു പറയാണ് ഞാൻ ഇന്ന് ഐ മസ്റ്റ്, ഞാൻ എന്ത് വന്നാലും നിന്റെ വീട്ടിൽ വരാൻ പോവാ. ശ്രദ്ധിച്ചോണേ, കൂടെ പറഞ്ഞേ. ഇവൻ ഉണ്ടല്ലോ, ഇവന് സന്തോഷം കയറി വീട്ടിൽ ചെന്നപ്പോഴത്തേന് ഇവൻ ആദ്യം പറഞ്ഞ ഡയലോഗ് എന്നാണെന്നറിയോ? കർത്താവേ, കണക്ക് കൂട്ടുന്നവരൊക്കെ ഒന്ന് കണക്ക് കൂട്ടിക്കോണേ. കർത്താവേ, എന്റെ വസ്തുക്കളിൽ പാതി ഞാൻ ആർക്ക് കൊടുക്കുന്നു? ഇവരോട് ആരെങ്കിലും പറഞ്ഞു കൊടുത്തേ. എന്റെ വസ്തുക്കളിൽ പാതി ഞാൻ ആർക്ക് കൊടുക്കുന്നു? പാവങ്ങൾ കൊടുക്കുന്നു. വല്ലതും ചതിവായി വാങ്ങിയിട്ടുണ്ടെങ്കിൽ എത്ര ഏറ്റാട് കൊടുക്കുന്നു? ഞാൻ പ്രോമ വായിച്ചിട്ടുണ്ട്. ഇനി കണക്കറിയാവുന്ന എല്ലാവർക്കും അറിയാം എങ്കിലും, സൗരന്മാരെ ഇവിടെ പുഷ്പരെ കണക്കൊക്കെ ഇച്ചിരി പഠിപ്പിക്കുന്നതാണ്. ഒരുത്തന്റെ വസ്തു പകുതി കൊടുത്തിട്ട് അപ്പൊ എത്രയായി? 10 ലക്ഷമാണ്. എത്രയായി? 5 ലക്ഷമായി. ഇനി ഇവൻ ഇച്ചിരി പിടിച്ചു പറിക്കുന്ന കൂട്ടത്തിലുള്ളവനെ നിങ്ങൾ എന്റെ പെർസെന്റേജ് കണക്ക് കൂട്ടിക്കോ. അതിന്റെ 4 ലക്ഷം കൊടുത്തു കഴിഞ്ഞാൽ ബാക്കി എത്രയുണ്ട്? 0. മറുപടി വന്നു, ഇവനും അബ്രഹാമിന്റെ മകനാകിയാൽ ഇന്ന് ഈ വീട്ടിന് രക്ഷ വന്നിരിക്കുന്നു. ഹല്ലേലൂയ. അവന്റെ അക്കൗണ്ടിലെ ബാലൻസ് 0.00. പക്ഷേ അവന്റെ സ്വർഗീയ അക്കൗണ്ടിലെ ബാലൻസ് ദൈവത്തിന്റെ പുത്രനെ അവന് സ്വന്തമായിട്ട് കിട്ടി. ഹല്ലേലൂയ. ഇതാണ് ഫോളോ മീ. മത്തായിയിൽ നമ്മൾ കാണുന്നത്, മത്തായി ഇരുന്ന് രാവിലെ ഇങ്ങനെ അതിന് ടാക്സ് പിടുത്തോ കത്ത ഒരൊറ്റ വാക്യം പറഞ്ഞു, ഫോളോ മീ. അപ്പൊ സാധാരണ ആൾക്കാർ ഫോളോ മീ ഒക്കെ പ്രസംഗിക്കുന്നവർ പറയും, നിങ്ങൾ യേശുവിനെ ഫോളോ ചെയ്താൽ, ഫസ്റ്റ് സാധാരണ ആൾക്കാർ യേശുവിനെ ഫോളോ ചെയ്താൽ കൊടുക്കുന്ന, ജോലിക്കാരാണെങ്കിൽ കൊടുക്കുന്ന ഓഫർ പ്രൊമോഷനാണ്. നമ്മളിപ്പോ ഒരുത്തൻ ചുക്കും പിരിച്ചോണ്ടിരിക്കും, നമ്മൾ സുവിശേഷം പറയുമ്പോൾ നമ്മൾ അറിയാതെങ്കിലും പറയും. ഈ സിറ്റുവേഷൻ ഒക്കെ ഉണ്ടല്ലോ, യേശുവിനെ വിശ്വസിച്ച് ഇതൊക്കെ മാറി, ഇനി അടുത്ത ലെവലിലേക്ക് നീ എന്തി ദൈവം തന്നെ ഉയർത്തും. ഇവന്റെ എന്തൊക്കെ ഉണ്ടായിരുന്നു, യേശു ഒരു വിളി വിളിച്ചോടുകൂടി ഇവന്റെ ജോലി പോയി, ഇവന്റെ പൈസ പോയി, ഇവന്റെ എല്ലാം പോയി. ഇവൻ എന്ത് ചെയ്യും? ആരോ പറയാൻ പോവാ? യേശുവിന്റെ പിന്നെ. ഇതാ തുടക്കം കേട്ടോ, ഇതാ തുടക്കം. യേശുവിന്റെ പിന്നാലെ പോവാ. അപ്പം മത്തായിക്കോട് നമ്മൾ ചോദിക്കുക, നിങ്ങൾ ആളുകളൊക്കെ ചോദിക്കില്ലേ, നിങ്ങൾക്ക് എന്നാ കിട്ടി? പ്രാർത്ഥനയ്ക്ക് പോയിട്ട് എന്നാ കിട്ടി? അപ്പൊ നിങ്ങൾ ആലോചിച്ച് നിൽക്കരുത്. അന്നേരെ പറഞ്ഞോണം, ഞങ്ങൾ പ്രാർത്ഥനയ്ക്ക് പോയിട്ട് ഞങ്ങൾക്ക് യേശുവിനെ കിട്ടി. ഹല്ലേലൂയ. ചൈനയിൽ ആദ്യം സുവിശേഷം പ്രസംഗിച്ചപ്പോ ഒത്തിരി പേര് വിശ്വാസികളാണ്. പിന്നെ അവിടുത്തെ ജാതീയരെ ആൾക്കാര് ഇതിനെ രണ്ടായിട്ട് തിരിച്ചു, വിശ്വാസികളല്ല ജാതീയര്. ഒരു കൂട്ടം അല്ല, ചർച്ചിൽ പോകുന്ന ഒരു കൂട്ടം ഉണ്ടായിരുന്നു, പോയി വരുന്നു, പാട്ടുപാടി പ്രാർത്ഥിച്ചു വരുന്നവരെ അവിടുത്തുകാർ വിളിച്ചത് ക്രിസ്ത്യൻസ്, നോമിനൽ ക്രിസ്ത്യൻസ്. ഇനി തീഷ്ണതയോടെ കർത്താവിന് വേണ്ടി നിന്നൊരു കൂട്ടം അവിടെ വേർതിരിഞ്ഞു, അവരെ അവിടുത്തെ നാട്ടുകാർ വിളിച്ചത് ജീസസ് പീപ്പിൾ. ഞാൻ എന്നോട് ചോദിക്കുക, ആ മയ നോമിനൽ ക്രിസ്ത്യൻ ജീസസ് മാൻ, ജീസസ് പീപ്പിൾ കാണുമ്പോൾ അറിയാന്ന്. ഒരുത്തൻ യേശു. ഇനി മത്തായിയുടെ ചോദിക്കുക, മത്തായുടെ കാര്യം രസം കേട്ടോ. മത്തായി എല്ലാം വിട്ടിട്ട് യേശുവിന്റെ പിന്നാലെ പോയി. യേശുവിന്റെ പിന്നാലെ പോയപ്പോൾ ഞാൻ ചോദിക്കട്ടെ, മത്തായി പ്രൊമോട്ടഡ് ആയോ ഡീ പ്രൊമോട്ടഡ് ആയോ? പെട്ടെന്ന് പറയണേ, നിങ്ങൾ ആ വീസയിൽ നിന്ന് ആരും പറഞ്ഞില്ല എന്ന് പറഞ്ഞ മത്തായി, നമ്മൾ എന്നാലും ചിന്തിക്കടാ, നിന്റെ നല്ല ജോലിയൊക്കെ വിട്ടിട്ട് നീ പോകേണ്ട ആവശ്യമില്ലായിരുന്നു. മത്തായി കിട്ടിയ പ്രൊമോഷൻ പറയാം. മത്തായി കിട്ടിയ പ്രൊമോഷൻ, ഒന്ന്, പിതാവിന്റെ വലതുഭാഗത്ത് ഒരു സിംഹാസനത്തിൽ അവൻ കർത്താവിനോട് ഇരിക്കുക. 2, അവനൊരു സുവിശേഷം എഴുതി, മത്തായി എഴുതിയ സുവിശേഷം. 3, അവന്റെ സുവിശേഷത്തിൽ മാത്രം അവൻ എഴുതി, വേറെ ആരും എഴുതിയില്ല. എന്താന്ന് എനിക്കറിയില്ല, ആത്മാവ് എളുപ്പാടുണ്ടായാലും എഴുതാൻ പറ്റുള്ളൂ, ഒറ്റ കാര്യം എഴുതി. അതെ, സ്വർഗരാജ്യം എന്ന് പറഞ്ഞാലേ, അവന്റെ സാക്ഷ്യം കൂടെ കേട്ടോ, വയലൊഴിച്ചു വെച്ച നിധിയോട് സന്തോഷമാണ്. അതൊരുത്തം കണ്ടപ്പോ ഉണ്ടല്ലോ, തന്റെ സന്തോഷത്താൽ എല്ലാം വിട്ടിട്ട് മേടിച്ചു. സ്വർഗരാജ്യം എന്ന് പറഞ്ഞാലേ, അതൊരു ഒരു ബുദ്ധിനോട് സദൃശ്യമാണ്. മത്തായി എഴുതുമ്പോ അവന്റെ ഹൃദയം കൂടെ ആലോചിച്ചോണേ. അത് കണ്ടതാറെ, ഒരു വ്യാപാരി തനിക്കുള്ളതെല്ലാം വിറ്റ് അത് സ്വന്തമാക്കി. ഇതാണ് സ്വർഗരാജ്യം, ദൈവത്തെ ശ്രദ്ധിച്ചാതെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇപ്പൊ കർത്താവിനെ ഇറങ്ങി, കർത്താവിന്റെ പിന്നാലെ പോയത് കൊണ്ട് ഒരു നഷ്ടവുമില്ല, ലാഭം മാത്രമേ ഉള്ളൂ. ഹല്ലേലൂയ. അതാണ് ദൈവം നമ്മെ പഠിപ്പിക്കുന്നത്. അത് എന്ത് ലാഭമാണെന്ന് വ്യാഖ്യാനിക്കുന്നതിലാണ്. ഇനി ഞാൻ ചോദിക്കട്ടെ, ഫോളോയിങ് എന്നുള്ള വാക്ക് കേൾക്കുമ്പോൾ നിങ്ങളുടെ മനസ്സിലേക്ക് പെട്ടെന്ന് വരുന്നത് എന്താണെന്നറിയോ? എബാഡിങ് കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ വരുന്നത് ജോൺ 15 എന്താണ്? മുന്തിരിവള്ളി കൊമ്പുകൾ. വി നീഡ് റെവലേഷൻ, പ്രേയർ ഫോർ റെവലേഷൻ. അറിവുകൊണ്ട് കാര്യമില്ല. ഫോളോയിങ് കേൾക്കുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ വരുന്ന ഒരു ചിത്രം ഏതാ? എന്റെ മനസ്സിൽ ഫോളോയിങ് കേൾക്കുമ്പോഴെല്ലാം വരുന്ന ഒരു ചിത്രം ഇടയനും ആടും കറക്റ്റാ നിങ്ങൾ പറയുന്നത്. കാരണം ഫോളോ മീ എന്നുള്ള വാക്ക്, നമ്മള് ഫോളോയിങ് എന്നുള്ള വാക്ക് കാണുന്ന യോഹന്നാൻ 10 എല്ലാം എടുക്കേണ്ട ആവശ്യമില്ല. ഞാനിത് പറയുന്നത് ജോൺ 15 ജോൺ 10 കമ്പയർ ചെയ്ത് പഠിക്കണം. ജോൺ 15 നമ്മൾ കാണുന്നത് യേശുവിൽ വസിക്കുന്നതിനെ കുറിച്ചാണ്. ജോൺ 10 കാണുന്ന കർത്താവ് പറഞ്ഞു, ഐ ആം ദ ഗുഡ് ഷെപ്പേർഡ്, ഞാൻ ആരാകുന്നു, നല്ല ഇടയനാകുന്നു. ഇനി ഞാൻ പറയാം, ഈ യേശുവിന്റെ പിന്നാലെ പോകുന്നതിന്റെ ഒരു പ്രത്യേകത എന്താണെന്നറിയോ? ഇപ്പം യോഹന്നാന്റെ 2 ശിഷ്യന്മാർ, ഞാൻ കഴിഞ്ഞ ദിവസം ഒരു ചെറിയ ഫെലോഷിപ്പ്, യോഹന്നാന്റെ ശിഷ്യന്മാർ 2 യേശുവിനെ അനുഗമിച്ച സംഭവം ഒന്ന് അദ്ദേഹത്തിലുണ്ട്. സംഭവം എന്താണെന്നറിയോ? ഈ യോഹന്നാൻ ആരാണ്ട തന്നെ നോക്കിക്കൊണ്ടിരിക്കുന്നു. അപ്പൊ ആൾക്കാരെ, ശിഷ്യന്മാർ യോഹന്നാനെ നോക്കുന്നു, ഇത് ആരുടെ നോക്കുന്നത്? ഇപ്പൊ നമ്മൾ ആരെ, ഇപ്പൊ നിങ്ങൾ എല്ലാവരുടെ കുടുംബമായി സംസാരിച്ചോണ്ടിരിക്കുക, നിങ്ങളെ ജനലിനകത്ത് ഇങ്ങനെ നോക്കുമ്പോൾ ഭാര്യ മക്കൾ ചോദിക്കും, നിങ്ങൾ ആരെ നോക്കുന്നത്? അപ്പൊ നമ്മൾ പറയും, ഇതുപോലെ നമ്മൾ യേശുവിനെ തന്നെ നോക്കുന്നവരാണെങ്കിൽ ആളുകൾ ചോദിക്കുമ്പോൾ പറയാം, ഞങ്ങൾ യേശുവിനെയാണ് നോക്കുന്നത്. ഇതാണ് സുവിശേഷവേലയുടെ ബേസ്. അപ്പൊ ഇവര് 2 അപ്പൊ അവൻ പറഞ്ഞത്, ലോകത്തിന്റെ ഭാഗത്ത് ചുമക്കുന്ന ദൈവത്തിന്റെ അമ്മാരിതെ പറയുള്ളൂ. അമ്മാര് പോയി ചോദിച്ച ആദ്യത്തെ ചോദ്യം എന്നറിയോ? രസമാണ് കേട്ടോ. ആദ്യത്തെ ചോദ്യം, അവര് വേണേ കണ്ടിട്ട് ഒരു അനുഗ്രഹം മേടിച്ചുകൊണ്ട് പോരായിരുന്നു, പക്ഷെ ആദ്യത്തെ ചോദ്യം ഇതാണ്, കർത്താവ് നീ എവിടെയാ താമസിക്കുന്നത്? ഞാൻ ഇവിടെ ഷെയർ ചെയ്തിരുന്നു, ഞാൻ പറഞ്ഞു അത്യാവശ്യം ഒരു 4 ഉള്ള വീടൊക്കെയാണ് നമ്മൾ പറയും, വന്നാട്ടെ ഒന്ന് കണ്ടേ എന്റെ വീടൊക്കെ, വന്ന് കണ്ടേ എന്റെ സ്വഭാവം. കർത്താവിന്റെ വീട് എങ്ങനത്തെ വീടാപ്പ? പക്ഷെ കർത്താവിന് ഈഗോ ഇല്ലായിരുന്നു. ഒരുത്തനെ അസുഖക്കാരനെ ഇറക്കാൻ വേണ്ടി 5 കൊണ്ട് പൊളിക്കാവുന്ന സൈസ് വീടൊക്കെയാ. പക്ഷെ കർത്താവ് പറഞ്ഞു, കമാൻസി. അവര് പോയതും വീടിന് വേണ്ടി ഒന്നും പോയവരല്ലായിരുന്നു, അവര് പോയത് യേശുവിനെ കാണാൻ പോയതാ. പ്രീസലോടെ ഇപ്പൊ എത്ര മണി നേരമായിരുന്നു? ഇവിടെ എത്തിച്ച് വായിക്കുന്നുണ്ടോ? 10 നേരമായിരുന്നു. 4 അല്ലെ? 4 വർത്താനം പറഞ്ഞു, രാത്രിയായി, പിന്നെ എന്ത് ചെയ്ത് കാണാം? യേശുവും അവരും കൂടെ അവിടെ കിടന്ന് ഉറങ്ങിയോ എനിക്കറിയില്ല. വൈകുന്നേരം എന്താണ്, അത്താഴം കഴിച്ചാണ് യേശുവിന്റെ കൂടെ അവന്മാരായിരുന്നു. പിറ്റേ ദിവസം ഇവൻ നേരെ വന്നിട്ടുണ്ടല്ലോ, ഇവൻ ഒരു പണിക്ക് പോയില്ലെന്നുള്ള രസം, നേരെ വന്നിട്ട് തന്റെ സഹോദരനോട് പറഞ്ഞു, ഇങ്ങ് വരാൻ പറഞ്ഞു, ഞാനവളെ കണ്ടപ്പോ. ഇത് യേശുവിനെ കണ്ടൊരു പ്രത്യേകത ഏതാ? അവനോട് ആരും നിർബന്ധിക്കൊന്നും വേണ്ട, അല്ലെങ്കിൽ ഞാൻ കിടക്കുന്നില്ല. കമാൻസ് യേശു പറയും, വന്ന് കാണുക. ഞാൻ നമ്മൾ യേശുവിനെ, യേശു പറയും, വന്ന് കണ്ടേ, എക്സ്പ്ലനേഷൻ ആവശ്യമില്ല, കമാൻസ് വന്ന് കാണുക. അവര് പോയി അവന്റെ കൂടെ അവിടെ പാർത്തു. നാം കാണുന്നു അവരുടെ ജീവിതത്തിൽ റിയൽ ആയിട്ടുള്ള ഒരു മാറ്റമുണ്ട്. ഒരു യേശുവിനെ പിൻപറ്റുക എന്ന് പറഞ്ഞാൽ, ഇപ്പം നിങ്ങൾ ഉദാഹരണം പറയാം, ഇപ്പം നിങ്ങളിപ്പോ ഇവിടുന്ന് ഒരു സ്ഥലത്തോട്ട് പോവാം, ഒരാൾ കാറിൽ ഫ്രണ്ടില്, ഒരാള് പുറകില്ല, പുറകിലത്തെ ആൾക്ക് വഴി അറിയത്തില്ല, ഗൂഗിൾ ഒന്നും ഇല്ലെന്ന് കരുതി. അപ്പം ഈ ഫ്രണ്ടിലത്തെ പുറത്തെ ആൾ പറയും, എന്ത് ചെയ്യാം? ഫോളോ മീ. അപ്പൊ നമ്മൾ എങ്ങനെയും ട്രാഫിക്കിനിടയിലാണേലും എന്ത് ചെയ്യുന്നറിയോ, നമ്മളിങ്ങനെ ഇങ്ങനെ ഇങ്ങനെ കയറി കൊണ്ടുപോയി അവസാനം ആള് ലെഫ്റ്റ് ഇൻഡിക്കേറ്റർ ഇടുമ്പോൾ നമ്മളെ ലെഫ്റ്റ് ഇൻഡിക്കേറ്റർ ഇടും. ഓക്കെ, അത് കഴിഞ്ഞിട്ട് കുറച്ചുകൂടി ചെന്നപ്പോൾ നമ്മൾ നോക്കുന്നുണ്ട് എങ്ങോട്ടാ തിരിയുന്നതെന്ന്, കാരണം നല്ല വഴിതെറ്റി പോകും. റൈറ്റ് ഇൻഡിക്കേറ്റർ ഇട്ട് റൈറ്റ് ചെയ്യുന്നു, അവസാനം യു ടേൺ എടുത്തു, അവസാനം ഇയാളുടെ പുറകെ തന്നെ. അപ്പം കൂടെയുള്ളവർ പറഞ്ഞത്, നോക്കി പൊക്കോണം കേട്ടോ, പുറകെ പൊക്കോണം കേട്ടോ. അപ്പൊ മറ്റേയാള് മിററിനോട് നോക്കുന്നുണ്ട്, ഈ വ്യക്തി പുറകെയാണ് വരുന്നതെന്ന്. ഇതിനാണ് ഫോളോയിങ് എന്ന് പറയുന്നത്. ഇങ്ങനെ നാം ആരെയാ ഫോളോ ചെയ്യുന്നത്? യേശു ലെഫ്റ്റ് എടുത്താൽ നമ്മൾ സാധാരണ നമ്മൾ റൈറ്റ് എടുക്കുന്നത്. യേശു ലെഫ്റ്റ് എടുത്താൽ നമ്മൾ ലെഫ്റ്റ്, യേശു റൈറ്റ് എടുത്താൽ നമ്മൾ റൈറ്റ്, യേശു യു ടേൺ എടുത്താൽ നമ്മൾ യു ടേൺ. അല്ലെങ്കിൽ എന്നറിയാം, യേശുവിന്റെ ശബ്ദം മിസ്സാവുന്നു. ചൊല്ലു പറഞ്ഞു, ബ്രദറെ, ദൈവം എന്നോടൊന്നും സംസാരിക്കുന്നില്ല, ദൈവം എന്നോടൊന്നും സംസാരിക്കുന്നില്ല. പറയാം, ദൈവം സംസാരിക്കുന്നത് ഗോഡ് വിസ്പേഴ്സ്, ദൈവം ചെറിയ ശബ്ദത്തിലൂടെ സംസാരിക്കും. ചേർന്ന് നടന്നോണേ ഇല്ല, കേൾക്കത്തില്ല, പക്ഷെ ദൈവം അങ്ങനെ കൈവിട്ട് കളയത്തില്ല. ദൈവത്തിന്റെ മൃദുസ്വരം കേട്ടിട്ട് കേട്ടില്ലെങ്കിൽ ദൈവം എന്ത് ചെയ്യും? ആ ദൈവം പറയാം, നീ പൊക്കോള പറയത്തില്ല, ഗോഡ് സ്പീക്സ്. ചിലപ്പം മെസ്സേജിലൂടെ ആയിരിക്കും, ഗോഡ് സ്പീക്സ്, ദൈവം സംസാരിക്കും, കേട്ടോണേ. ചിലർ അതും കേൾക്കത്തില്ല. അടുത്തത് ഗോഡ് ഷൗട്ട്സ്, ദൈവത്തിന്റെ സ്നേഹത്തെ ദൈവം ഷൗട്ട് ചെയ്യണം, എഫ്രൈമേ എന്നൊക്കെ പറഞ്ഞ് ദൈവം ഷൗട്ട് ചെയ്യ. അതും കേട്ടില്ലെങ്കിൽ അടുത്തായിട്ട് ഒരാൾ ഇത് വെച്ചു, ഗോഡ് സ്മാഷസ്, ഹല്ലേലൂയ. ഒന്ന് ഗോഡ് വിസ്പേഴ്സ്, ദൈവം ചെറിയ ശബ്ദം, അതിനെ അനുസരിച്ചാ നല്ലത്. ഗോഡ് ഷൗട്ട്സ്, ഗോഡ് സ്പീക്സ്, ഗോഡ് ഷൗട്ട്സ്, And God's marshals എന്തെന്നറിയോ, എങ്ങനെയെങ്കിലും നാം ദൈവത്തിന്റെ വഴിയിലേക്ക് വരാൻ വേണ്ടിയാ. ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം, നമ്മൾ ഡൗൺ ആവേണ്ട ആവശ്യമില്ല, കാരണം നമുക്ക് ഒരു ഇടയനുണ്ട്. ഹല്ലേലൂയ. അതാ ഞാനത് പറയാൻ ഉദ്ദേശിക്കുന്നത്, ഫോളോയിങ് എന്റെ ബോഡി. യേശു പറഞ്ഞു, ഞാൻ ആരാകുന്നു എന്ന് പറഞ്ഞാട്ടെ, ഞാൻ നല്ല ഇടയൻ എന്ന് പറഞ്ഞേ, ഞാൻ നല്ല ഇടയൻ ആകുന്നു, നല്ല ഇടയൻ ആളുകൾക്ക് വേണ്ടി തന്റെ ജീവനെ കൊടുക്കുന്നു എന്നിട്ട് പറയുകയാണ്. അപ്പം കർത്താവ് ഒരു കാര്യം ഇവിടെ പറഞ്ഞ കർത്താവിനെ പഠിപ്പിച്ചു കേട്ടോ. അപ്പൊ ഇടയ്ക്കൊരുത്ത് കയറി വരുന്നു, പത്തിന്റെ പത്ത്, ആരാ വരുന്നേ മോഷ്ടിപ്പാൻ, ആരാ വരുന്നേ എന്ന് പറഞ്ഞു. മോഷ്ടിപ്പാൻ ആരാ വരുന്നേ, മോഷ്ടിപ്പാനും അറുപ്പാനും മുടിപ്പാനും അല്ലാതെ ആര് വരുന്നില്ല, എന്തു മോഷ്ടിക്കാൻ. ഞങ്ങൾ ഒത്തിരി പ്രസംഗം കേട്ടിട്ടുണ്ട്, ശത്രുവായ പിശാചി വന്ന് നിന്റെ ഒത്തിരി ഞങ്ങൾ കേട്ടിട്ടുണ്ട്, നിങ്ങളും കേട്ടിട്ടുണ്ട്. ഞാൻ ചോദിക്കട്ടെ, ശത്രുവായ പിശാചി എന്റെ പേഴ്സിലെ പൈസ മോഷ്ടിച്ചിട്ട് അവൻ എന്നെ കിട്ടാൻ പറഞ്ഞിട്ട്, എന്താണ് പിശാചി മോഷ്ടിക്കുന്നത്? ജീവൻ. അവിടെ എല്ലാം ജീവനെ കുറിച്ചാണ് പറയുന്നത്. ലൈഫ് വിത്ത് ജീസസ്, അതാ അവനെ വേണ്ടത്. അതാ പൗലോസ് കൊരിന്ത്യ സഭയോട് പറഞ്ഞേ, സൂക്ഷിച്ചോണെ, കർത്താവിനോടുള്ള പ്രേമബന്ധം, കർത്താവിനുള്ള കൂട്ടായ്മ, ദ ഇന്റിമസി വിത്ത് ദ ലോർഡ്. അടുത്തത് അബണ്ടന്റ് ലൈഫ്. അബണ്ടന്റ് ലൈഫിന്റെ ശരിക്കുള്ള മീനിങ് ഫ്ലഡ് എന്നാണ്. ഫ്ലഡ് പോലെ അങ്ങ് ഒഴുകുക, പിടിച്ചാലും നിൽക്കത്തില്ല. രണ്ടാമത്തെ അർത്ഥം ദ വേഴ്സ് ഓഫ് ദ സീ, കടലിലെ തിരമാലകൾ എന്നർത്ഥം. ഇതുപോലെ സമൃദ്ധമായ ജീവൻ. അപ്പൊ ഈ കടലിലെ തിരമാല പോലെ, വെള്ളപ്പൊക്കം പോലെ സമൃദ്ധമായ ജീവൻ ദൈവം നമുക്ക് തരുമ്പോൾ, ശത്രുവായ പിശാച് വരുന്നത് നമ്മുടെ ജീവൻ മോഷ്ടിക്കാന് അല്ലെ. അതുകൊണ്ട് സഭയുടെ ദൂതനോട് കർത്താവ് പറഞ്ഞേ, ജീവനുള്ളവൻ എന്ന് പേരുണ്ടെങ്കിൽ നീ ആരാകുന്നു, ആരാകുന്നു, മരിച്ചവനാണ്. അപ്പൊ യേശുവിന്റെ ജീവൻ നമ്മുടെ ഉള്ളിൽ വ്യാപരിക്കണം. അവനിൽ ജീവൻ ഉണ്ടായിരുന്നു, ആ ജീവൻ എന്തായിരുന്നു? മനുഷ്യരുടെ വെളിച്ചമായിരിക്കും. ഞാൻ ചോദിക്കട്ടെ, ആർ വി ഫോളോയിങ് ദ ഷെപ്പേർഡ്? ഇവിടെ വെച്ച് ഞാൻ ഒരു കാര്യം പറയാം, ഇവിടെ വെച്ച് നമ്മൾ പ്രാക്ടീസ് ചെയ്യാത്ത കാര്യം സ്വർഗത്തിൽ പോയി ചെയ്യാൻ പറ്റത്തില്ല. ഞാൻ ഒരു ഒരു ചിന്ത ഞാൻ പറയാം. ഇവിടെ ചർച്ചില് പാട്ട് പാടുമ്പം എല്ലാവരും പാടുന്നുണ്ട്, ചിലർ പാടാത്തവരും കാണും. പക്ഷെ ഒരു കാര്യം ഞാൻ വിശ്വസിക്കുന്നത്, തിയോളജിക്കലി തെറ്റാണ്, എന്നോട് നിങ്ങൾ കറക്റ്റ് ചെയ്യണം. സ്വർഗത്തിലൊരു വലിയ ഓർക്കസ്ട്ര, ഒരു കോയറാണ്. അവിടെ വിശുദ്ധന്മാർ വീണകൾ എന്തി പാട്ടൊക്കെ പാടുന്ന പറയുമ്പോൾ എവിടെ വെച്ചാ പ്രാക്ടീസ് നടക്കുന്നത്? സ്വർഗത്തിൽ ചെന്ന് പ്രാക്ടീസ് ഇല്ല. ഇവിടെ നമ്മുടെ ചെറിയ ജീവിതത്തിൽ ഈ ആരാധനകളിലും കൂട്ടായ്മയിലും പുത്രനായ തമ്പുരാനെ, പിതാവിനെ പാടിപ്പാടി പ്രാക്ടീസ് ചെയ്തവന് അവിടെ പാടാൻ വിഷമം ഉണ്ടാകത്തില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുകൊണ്ട് ഇന്ന് ഞാൻ പാട്ട് പാടിയപ്പോഴും ഏകനെ മഹാത്ഭുതം പാടിയപ്പോഴും എന്റെ മനസ്സിൽ വന്ന ചിന്ത ഇതാണ്, ഓക്കെ, യഥാർത്ഥമായിരിക്കുന്ന ദൈവത്തെ മുഖം കണ്ട് ആരാധിക്കുന്ന ഓർക്കസ്ട്ര വരാൻ പോവുക. ഇവിടെ നമ്മുടെ പാട്ടുകൾക്ക് കുറവുകളും ന്യൂനങ്ങളും ഉണ്ടെങ്കിലും നീ ഭയപ്പെടേണ്ട, കാരണം പൊൻവീണകളെ നീ കർത്താവിനെ പാടി സ്തുതിക്കുന്ന ദിവസങ്ങൾ അടുത്ത് വരിക. ഹല്ലേലൂയ. ഇതാണ് ഭാഗ്യകരമായ പ്രത്യാശ. ദിസ് ഈസ് ദ ബ്ലെസ്ഡ് ഹോപ്പ്. ഇതാണ് ഭാഗ്യകരമായ പ്രത്യാശ. ഇനി ഞാൻ ചോദിക്കട്ടെ, ഇവിടെ കർത്താവിനെ അനുഗമിക്കാത്ത ഒരാള്, ഇവിടെ കർത്താവിനെ ഫോളോ ചെയ്യാത്ത ഒരാൾക്ക് സ്വർഗത്തിൽ എങ്ങനെ ഫോളോ ചെയ്യാൻ പറ്റും? കാരണം ഒരു കാര്യം നമ്മൾ പഠിക്കണമേ, മാറാത്തവൻ ആര് മാത്രമേ ഉള്ളൂ, ബാക്കി എല്ലാരും മാറും കേട്ടോ. ചില പറയത്തില്ലേ, ഓ അവരൊക്കെ എങ്ങനെയായിരുന്നു, ഇപ്പൊ മാറിപ്പോയി. ഞാൻ പറയാം, ബാക്കി എല്ലാം ചേഞ്ച് ആവും. നമ്മുടെ ഹെൽത്ത് ചേഞ്ച് ആവുന്നു, പണ്ടത്തെ ഹെൽത്ത് നമുക്ക് ഇപ്പൊ ഇല്ല. നമ്മുടെ ബന്ധുക്കാരൊരുപക്ഷെ മാറും, നമ്മുടെ ഒറ്റമിത്രങ്ങൾ മാറിയേക്കാം, നമ്മുടെ കൂടെ തോളെ കയറ്റി നിന്റെ കൂടെ മരിക്കാൻ ഞാൻ തയ്യാറാന്ന് പറഞ്ഞവരൊക്കെ മാറിയേക്കാം. പക്ഷെ ഒരു കാര്യം ഓർത്തോണം, മാറാത്തവൻ ദൈവം മാത്രം. ഹല്ലേലൂയ. ദൈവം മാറാത്തവനാണെന്നുള്ള ഉറപ്പൊരാടെ ഉള്ളിൽ കയറിയാണല്ലോ, ആ വ്യക്തിക്ക് കുലുങ്ങാൻ പറ്റത്തില്ല. കാരണം യേശു ക്രിസ്തു എന്ന് പറഞ്ഞാൽ, യേശു ക്രിസ്തു ഇന്നലെയും ഇന്നുമെന്നും അനന്യൻ തന്നെ. യഹോവയായ ഞാൻ ആരാണ്? മാറാത്തവനാ. ഇപ്പൊ ഞാൻ ചോദിക്കട്ടെ, ഇവിടെ കുഞ്ഞാടിനെ അനുഗമിക്കാത്ത ഒരാള് കുഞ്ഞാട് പോകുന്നിടത്തൊക്കെയും അവനെ സ്വർഗത്തിൽ എങ്ങനെ അനുഗമിക്കും? പ്ലീസ് ആൻസർ. ഇവിടെ വിശ്വാസ ലോക വിശ്വാസ ജീവിതത്തിൽ കുഞ്ഞാടിനെ ഫോളോ ചെയ്യാത്ത ഒരാള് സ്വർഗത്തിൽ കുഞ്ഞാട് പോകുന്നിടത്തൊക്കെയും അവനെ എങ്ങനെ അനുഗമിക്കും? ഹീസ് ദ എറ്റേണൽ ഷെപ്പേർഡ്. അവന്റെ പേഴ്സണാലിറ്റിക്ക് മാറ്റമില്ലെന്ന്. അത് മാത്രമല്ല, ഒരു 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 ആത്മസത്യം ഞാൻ നിങ്ങളോട് പറയാം, കാഹളം വിളിക്കുമ്പോൾ എന്റെ സ്പിരിച്വൽ കണ്ടീഷൻ മാറുന്നില്ല. ഒരിക്കൽ കൂടെ പറയാം, കാഹളം വിളിക്കുമ്പോൾ എന്റെ ശരീരത്തിന് മാത്രമേ രൂപാന്തരം ഉണ്ടാകത്തുള്ളൂ, എന്റെ ആത്മീയ കണ്ടീഷൻ ഏതാണോ ആ കണ്ടീഷനിലായിരിക്കും ദൈവത്തിന് മുന്നിൽ നിൽക്കുക. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുകൊണ്ടാണ് നാം ചിന്തിക്കേണ്ട കാര്യം, ഇവിടെ വെച്ച് തന്നെ നാം കർത്താവിനെ ഫോളോ ചെയ്യണം. അപ്പം നമുക്ക് എല്ലാവർക്കും ഫോളോയിങ് ദ ഷെപ്പേർഡ് എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് ഒത്തിരി വാക്യങ്ങൾ നിങ്ങളുടെ മനസ്സിലൂടെ വരുന്നുണ്ടാവും, എനിക്കറിയാം. ഞാൻ പറഞ്ഞു പോകാം, നൂറാം സങ്കീർത്തനം, അവൻ മേയ്ക്കുന്ന ആടുകൾ, അടുത്ത സങ്കീർത്തനം പറയുന്നു അവന്റെ കൈക്കലെ ആടുകൾ. അടുത്ത 80-ാം സങ്കീർത്തനം പറയുന്നു ആട്ടിൻകൂട്ടത്തെ പോലെ യോസഫിനെ നടത്തുന്ന ഇസ്രായേലിന്റെ ഇടയനായുള്ളവേ. അതെ, പത്രോസ് പറയുന്നു ഇടയശ്രേഷ്ഠൻ പ്രത്യക്ഷനാകും. അതെ, ഹെബ്രായനക്കാരൻ പറയുന്നു ചീഫ് ഗ്രേറ്റ് ഷെപ്പേർഡ്, വലിയ ഇടയൻ. ഒത്തിരി വാക്യങ്ങളുണ്ട്, നിങ്ങൾക്ക് അറിയാം, അതിലേക്ക് ഞാൻ കടക്കുന്നില്ല. പക്ഷെ ഒരു കാര്യം നമ്മൾ ഓർത്തോണം, നമ്മളെല്ലാം ആദ്യം ഇതൊന്നും അല്ല പഠിച്ച്. നമ്മൾ ആദ്യം പഠിച്ച ഇടയനെ കുറിച്ചുള്ള വാക്യം ഏതാണ്? എന്താണ്? യേശു നല്ല അല്ല, എന്തോ യഹോവ എന്റെ. ഇവിടുത്തെ കുഞ്ഞുങ്ങളോട് ചോദിക്കട്ടെ, നിങ്ങളെ ആദ്യം പഠിപ്പിച്ചതാരാ? ഞാൻ പറയാം, ചർച്ചിലുള്ളവരൊന്നും അല്ല പഠിപ്പിച്ചത്, ഇത് നിങ്ങളുടെ അമ്മമാരായിരിക്കും നിങ്ങളെ പഠിപ്പിച്ചത്. പ്രൈസ് ദി ലോർഡ്. യഹോവ എന്റെ ആരാകുന്നു? ഇടയനാകുന്നു. ബോധ്യമുണ്ടോ? ഈ വചനം നമ്മൾ വിശ്വസിച്ചാൽ രക്ഷപ്പെടും. കർത്താവ് എന്റെ ഇടയനാകുന്നു, നമുക്ക് അതിനെ കുറിച്ചൊരു 6 വാക്യം അറിയാം. പക്ഷെ അത് വായിക്കുന്നതിന് മുമ്പ് 22 വായിക്കണേ. അവിടെ ഒരു ഇടയനെ കാണുക. 22-ാം സങ്കീർത്തനത്തിൽ ഇടയനെ കാണുന്നത് തകർക്കപ്പെട്ടവനായി, അടിച്ചു കീറപ്പെട്ടവനായി ആടുകളുടെ വലിയ ഇടയൻ മരിക്കുന്നു. ദി ഗ്രേറ്റ് ഷെപ്പേർഡ്, കർത്താവ് പറഞ്ഞു ആടുകൾക്ക് വേണ്ടി തന്റെ ജീവനെ കൊടുക്കുന്ന ഇടയനെ 22-ാം സങ്കീർത്തനത്തിൽ പരിചയപ്പെടണേ. 23 വായിക്കണം. നമ്മെ കൂരിരു താഴ്വരയിൽ കൂടി നടന്നാൽ ഞാൻ എന്ത് ചെയ്യത്തില്ല? ഞാനൊരു നടത്തുന്ന ഇടയൻ. മാക്സ് വെൽക്കാട് എന്ന് പറയുന്ന എഴുത്തുകാരനുണ്ട്, അദ്ദേഹം ഇച്ചിരി എക്സ്പ്ലെയിൻ ചെയ്യുന്ന ഒരാളാണ്. പുള്ളിയുടെ ഇടയനെ കുറിച്ചുള്ള ഷെപ്പേർഡ് സാംസോ, അതിനകത്ത് പുള്ളി പറയുന്നുണ്ട്, യഹോവ എന്റെ ഇടയനാകുന്നു, എന്നെ ഫുഡ് തരുന്നു, റെസ്റ്റ് തരുന്നു. പക്ഷെ ഈ നമ്മുടെ എല്ലാ പ്രോബ്ലം, എന്റെ നിങ്ങളുടെയും പ്രോബ്ലം ഞാൻ പറയാം, ഇതൊക്കെ ശരിയാ. പക്ഷെ ചില സമയത്ത് നമ്മൾ എതിലെ പോകും, മരണത്തിന്റെ, മരിക്കുന്ന അവസ്ഥയല്ല, ചില സമയത്ത് ചില കൂരിൽ പാതയിൽ കൂടെ നമ്മൾ നടന്നു പോകും. പക്ഷെ നമ്മൾ പേടിക്കുവോ? പേടിക്കുവോ? ഞാൻ പറയാം, സങ്കീർത്തനക്കാരൻ പറഞ്ഞു ഞാൻ പേടിക്കത്തില്ലെന്ന്. പക്ഷെ ഞാൻ പറയാണ്, ചില സമയത്തൊക്കെ ഒരു പെട്ടെന്നൊരു ഭയം ഉള്ളി വരും. പക്ഷെ ഒരു കാര്യം ഓർത്തോണം, ആരെല്ലാം നമ്മുടെ കൂടെ ഇല്ലെങ്കിലും സങ്കീർത്തനക്കാരൻ പോലെ പറയണോ, നീ എന്നോട് കൂടെ ഇരിക്കുന്നതല്ലോ. ഹല്ലേലൂയ, ഹല്ലേലൂയ, നീ എന്നോട് കൂടെ. അതുകൊണ്ട് കുഞ്ഞുങ്ങളെ എന്ന് പറഞ്ഞു 23 സങ്കീർത്തനമൊക്കെ തന്നെ ഇരിക്കുമോ എന്ന് പറയണേ. പറയൂ. ഓ, നമ്മൾ അത് കൊച്ചുപിള്ളേർക്ക് വാക്യം പറയാനുള്ളതല്ലേ? അല്ലല്ല, കൊച്ചുപിള്ളേർക്ക് വാക്യം പറയാനുള്ളതല്ല. നമ്മുടെ വാഹനത്തിൽ യാത്ര ചെയ്യുമ്പോൾ നമ്മൾ പറയണം, ദ ലോർഡ് ഈസ് മൈ ഷെപ്പേർഡ്. കർത്താവിന്റെ ആരാകുന്നു ഇടയൻ. അതിനകത്ത് ആ എഴുത്തുകാരൻ എഴുതി എങ്ങനെയാണ് കർത്താവ് അദ്ദേഹം ഒരു അവസ്ഥകളെ കടന്നു പോയതാണെന്ന് അദ്ദേഹം പ്രാർത്ഥിച്ചു. കർത്താവേ, വെൻ ഐ വാക്ക് ഇൻ ടു ദ ഡാർക്നെസ്, ചില സമയത്ത് ഞാൻ ഇരുട്ടിൽ കൂടെ കടന്നു പോകും, എനിക്കൊന്നും ഒരു ഐഡിയ കിട്ടത്തില്ല. പൈശാചിക പോരാട്ടമോ നിരാശകളോ ഒക്കെ ആയിരിക്കാം. അദ്ദേഹം പറയാണ്, അപ്പോൾ ഞാൻ യേശുവിനോട് ഇങ്ങനെ പ്രാർത്ഥിക്കും, യേശുവേ, യു നോ വാട്ട് ഈസ് ഡാർക്നെസ്. കാരണം നീ ജനിച്ചു വീണത് നീ വെളിച്ചമായിരുന്നു, പക്ഷേ ഇരുണ്ടൊരു രാത്രിയിൽ നീ ഏതോ ഒരു സ്ഥലത്ത് ഇരുട്ടിൽ ജനിച്ചു വീണാലേ. അദ്ദേഹം പറഞ്ഞ, കർത്താവേ, എന്റെ ചുറ്റിലുമുള്ള ആൾക്കാരനെ ഉപദ്രവിക്കുമ്പോ ഒക്കെ ചെയ്യുമ്പോഴും ഗലീല, നസ്രത്ത്, ഇരുട്ട് നിറഞ്ഞ, ഇരുട്ട് നടന്ന ജനത്തിന്റെ മധ്യത്തിൽ വെളിച്ചമായിട്ട് ജീവിച്ചവനാണ് നീ, എന്നെ സഹായിക്കണമേ. അതിനേക്കാളെല്ലാം ഉപരിയായി അദ്ദേഹത്തിന്റെ റൈറ്റിംഗിൽ എന്നെ ടച്ച് ചെയ്ത കാര്യം പറയാം, കർത്താവേ, നീ ഏതാ, ഞാൻ ഇരുട്ടിലൂടെ കടന്നു പോകുമ്പോൾ നീ വെളിച്ചമാണ്, പക്ഷേ ഞങ്ങൾ പോയ ഇരുട്ടിൽ, നീ കടന്നുപോയതിന്റെ അത്ര ഇരുട്ടിലൊന്നും ഞങ്ങൾ പോയിട്ടില്ല. എവിടെ വെച്ചാ? ക്രൂശിൽ വെച്ച്. പിതാവിനാലും ഉപേക്ഷിക്കപ്പെട്ട, എല്ലാവരാലും കൈവിടപ്പെട്ട് ക്രൂശിൽ ഇരുട്ടിൽ കിടന്ന ദൈവപുത്ര, നിനക്ക് എന്നെ മനസ്സിലാക്കാൻ കഴിയും, നിനക്ക് എന്നെ സഹായിക്കാൻ കഴിയും. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇതാണ് കൂരിൽ താഴെ കൂടി നടന്നാലും ഞാനൊരിടത്തും ഭയപ്പെടുകയില്ല, നീ എന്നോട് കൂടി ഇരിക്കുന്നുവല്ലോ, നിന്റെ വടിയും കോലും എന്നെ. പ്രിയ സഹോദരങ്ങളെ, ദൈവത്തിൽ നിനക്കൊരു ആശ്വാസം കിട്ടുന്നില്ല എങ്കിൽ ഡോണ്ട് എക്സ്പെക്ട് ഇറ്റ് ഫ്രം മെനി പീപ്പിൾ, പ്ലീസ്. പോലീസ് പറയാണ്, ദൈവം ഞങ്ങളെ ആശ്വസിപ്പിക്കുന്ന ആശ്വാസമുണ്ട്, ദൈവം ഞങ്ങളെ ആശ്വസിപ്പിക്കുന്ന ആശ്വാസമാണ്. അതുകൊണ്ട് ഞങ്ങൾ പറയുന്നത് ദൈവദിനമായിട്ട് ക്വയറ്റ് ടൈം സ്വസ്ഥമായിട്ട് ആ ഇടയന്റെ കൂട്ടത്തിൽ പച്ചയായ പുൽപ്പുറങ്ങളൊക്കെ നമ്മൾ ഇരിക്കണം. ഉത്തമഗതികൾ നമ്മൾ വായിക്കുന്നു, ആദ്യം മുഴുവൻ അവളാ സംസാരിക്കുന്നത്. പക്ഷെ പ്രിയൻ സംസാരിക്കുന്നത് എപ്പോഴാന്നറിയോ? 1:7 അവള് ചോദ്യം ചോദിക്കുന്നുണ്ട്, പ്രിയനെ, നീ എവിടെയാ ആടുകളെ കിടത്തുന്നത്? ഉച്ചയ്ക്ക് മേയ്ക്കുന്ന എവിടെയാ? അവിടെ വരെ പ്രിയം മിണ്ടിയിട്ടില്ല. ആ ചോദ്യം ചോദിച്ചപ്പോഴാണ് ഉത്തരം പറയും, പ്രിയൻ ആദ്യമായിട്ട് ഉത്തരം പറയും. ഇനി ദൈവം സംസാരിക്കുന്നില്ലേ? ഞാൻ പറയുന്നത് ദൈവത്തോടുകൂടെ നടക്കുക എന്ന് പറയുന്ന ഒരു കോംപ്ലക്സ് കാര്യമല്ലെന്ന്, പ്ലീസ്. ഇറ്റ്സ് എ സിമ്പിൾ തിങ്, ഒരു ചെറിയ കാര്യം. പക്ഷെ എന്നറിയോ, ഇതിനകത്തൊരു കാര്യം, നമുക്ക് നമ്മുടെ ഭാഗത്തൊരു പാർട്ട് ഉണ്ടായിരിക്കണം. നമ്മുടെ പ്രോബ്ലം എന്നറിയോ, ചില സമയത്ത് നമ്മൾ ഭയങ്കര ഇമോഷണലി എക്സൈറ്റഡാണ്. ആ സമയം നമ്മൾ ചിന്തിക്കുന്നില്ലെന്നറിയോ, ഇന്ന് ഞാൻ ആരോട് നടക്കുക? നമ്മൾ പാട്ടൊക്കെ പാടുന്നു, സ്തുതിക്കുന്നു, ആരാധിക്കുന്നു, പക്ഷെ ചില ദിവസം നമ്മൾ ആകെപ്പാട് ഒരുമാതിരി എന്നാ പറഞ്ഞേ ഡള്ളായിട്ടിരിക്കുക. അപ്പൊ നമ്മൾ ചിന്തിക്കുന്നുണ്ട്, ഇന്ന് ഞാൻ ആരോട് നടക്കുന്നില്ല. ഈ ഇത് നമ്മുടെ ജീവിതത്തിൽ പരിചയമായിട്ട് മാറണം. ഓക്കെ, ചെറിയ ചെറിയ ഞാൻ ചോദിക്കട്ടെ, ഇപ്പൊ നിങ്ങൾ വീട്ടിൽ നിന്ന് കടയിലോട്ട് പോവാ, നിങ്ങൾക്ക് ഒരു വാക്ക് പറയാം, കർത്താവ് ഞാൻ എങ്ങോട്ട് പോവാ? ഈസപടി കട ചെന്നപ്പോഴത്തേനും ഒത്തിരി സാധനം ഇങ്ങനെ വാരി വലിച്ചിട്ടിരിക്കുക, നമുക്ക് ആ കട മുഴുവൻ മേടിക്കണം എന്ന് നമ്മുടെ ആഗ്രഹം. പക്ഷെ അതിനുള്ള പൈസ ഇല്ലേ പോലും കർത്താവ് ചോദിക്കണം, കർത്താവേ അനാവശ്യമായിട്ടൊന്നും മേടിക്കാൻ നീ എന്നെ അറിയില്ലേ? നീ കൂടെ ഷോപ്പിങ്ങിന് കർത്താവിനോട് കൊണ്ടുപോകണം. ഞാൻ എപ്പോഴും പറയാം, ചർച്ചിൽ കൂടെ കൊണ്ടുപോയില്ലെങ്കിലും ഷോപ്പിങ്ങിന് കൊണ്ടുപോകണം, കാരണം ഇല്ലെങ്കിൽ ലോകത്തുള്ള വേസ്റ്റ് മുഴുവൻ നമ്മുടെ വീട്ടിൽ നമ്മൾ കൊണ്ടുവരും. ദിസ് ഇസ് അവോയ്ഡിങ്. ഇനി ആദ്യത്തെ ഈ ഞങ്ങൾക്ക് ഈ ചെറിയ പ്രായമുള്ളവർക്ക് അറിയായിരിക്കും, പണ്ട് ടൈപ്പ് റൈറ്റിംഗ് മെഷീൻ എന്ന് പറയുന്ന മെഷീൻ ഉണ്ട്. ഇവിടുത്തെ തലമുറ കണ്ടിട്ടുണ്ടോന്ന് അറിയത്തില്ല, നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. എന്ന് പറഞ്ഞാൽ ഒരു സാധനത്തെ പിടിച്ച് വെക്കുക, ഭയങ്കര സ്പാടാ, ഞങ്ങളൊക്കെ പഠിക്കാൻ പോയിട്ടുണ്ട്. അത് ഇങ്ങനെ ഇങ്ങനെ കുത്തിയെങ്കിലേ പോയി ഒരു സാധനം പോയി ടക്കെന്ന് അവിടെ അടിക്കുന്നത്. ആദ്യം എന്ത് പാടാന്നറിയോ? ആദ്യം എ, പിന്നെ എസ്, പിന്നെ ഡി, പിന്നെ എഫ്. ഓ, നമ്മൾ വിചാരിക്കും ഈ പരിപാടി പറ്റത്തില്ല. പക്ഷെ കുറച്ച് ദിവസം കഴിയുമ്പോൾ ഉണ്ടല്ലോ, നമ്മൾ നോക്കുമ്പോൾ സ്റ്റെനോഗ്രാഫർ അവളിങ്ങനെ വർത്തമാനൊക്കെ പറഞ്ഞ പടപടപടപടപടപടപടപടപടപടപടപടപടപടപടപടപടപടപടപടപടപടപടപടപടപടപടപടപടപടപടപടപടപടപടപടപടപടപടപടപടപടപടപടപടപടപടപടപടപടപടപടപടപടപടപടപടപടപടപടപടപടപടപടപടപടപടപടപടപടപടപടപടപടപടപടപടപടപടപടപടപടപടപടപടപടപടപടപടപടപടപടപടപടപടപടപടപടപടപടപടപടപടപടപടപടപടപടപടപടപടപടപടപടപടപടപടപടപടപടപടപടപടപടപടപടപടപടപടപടപടപടപടപടപടപടപടപടപടപടപടപടപടപടപടപടപടപടപടപടപടപടപടപടപടപടപടപടപടപടപടപടപടപടപടപടപടപടപടപടപടപടപടപടപടപടപടപടപടപടപടപടപടപടപടപടപടപടപടപടപടപട പ്രാക്ടീസ് ചെയ്ത് പ്രാക്ടീസ് ചെയ്ത് അതൊരു സാധാരണ കാര്യമായിട്ട് മാറുക. പ്രൈസ് ദി ലോർഡ്. ദിസ് ഈസ് എ ബോഡി. എന്നോട് പറയാം, നമ്മൾ ആഹാരം കഴിക്കുക, കർത്താവ് വലിയ പ്രാർത്ഥന ഒന്നുമല്ല, തന്ന ആഹാരത്തിനായിട്ട് നമ്മൾ ഡൗൺ ആയിട്ടിരിക്കുക. എന്നാ പറയണ്ടത്? കർത്താവ് ഞാൻ ഭയങ്കര ഡൗൺ ആണ്. ദിസ് ഈസ് പ്രയർ. ഇങ്ങനെ ദൈവവുമായിട്ടുള്ള ചെറിയ ചെറിയ സംഭാഷണങ്ങളിൽ പിന്നെ നാം ശ്രദ്ധിക്കുക കൂടെ ചെയ്യുമ്പോൾ ദൈവം നമ്മോട് സംസാരിക്കും. ദിസ് ഈസ് കോൺവെർസേഷൻ. ഇതാണ് ഇന്റിമസി വിത്ത് ദി ലോർഡ്. കർത്താവ് പറഞ്ഞു ഇങ്ങനെ ഒരു നടപ്പുണ്ടെങ്കിലേ അവൻ വരുമ്പോൾ നമുക്കൊരു കോൺഫിഡൻസ് കാണത്തുള്ളൂ. ഇനിയും കുഞ്ഞുങ്ങളെ അവൻ പ്രത്യക്ഷനാകുമ്പോൾ അവന്റെ സന്നിധിയിൽ ലജ്ജിച്ചു പോകാതെ അവന്റെ പ്രത്യക്ഷതയിൽ നമുക്ക് ധൈര്യം ഉണ്ടാകേണ്ടതിന് ആരിൽ വസിപ്പിൻ? അവനിൽ വസിപ്പിൻ. ഇല്ല, ധൈര്യം കാണത്തില്ല. സഭയിൽ 20 വർഷം പോയേണ്ട കാര്യമില്ല, ധൈര്യം കാണത്തില്ല. പ്രിയമുള്ളവരെ, ഞാൻ ഇനി സ്റ്റെനോഗ്രാഫർ പറഞ്ഞിട്ട് ഒത്തിരി പേർക്ക് പിടികിട്ടിയില്ല. ഞാൻ ചോദിക്കട്ടെ, ഡ്രൈവിംഗ് ഒത്തിരി പേര് വണ്ടി ഓടിക്കുന്നവരാണ്. ആദ്യം ഓടിച്ചപ്പോ എങ്ങനായിരുന്നു അല്ലെ? ആദ്യം ഓടിക്കുക എന്ന് പറയുന്നത് നമ്മൾ റെബാഡിങ് നോക്കുമ്പോ ഇതൊക്കെ വലിയ പാടാണ്. ഇതൊക്കെ ഈ സഹോദരന്മാർക്കൊക്കെ പറ്റുള്ളൂ. ആദ്യം എങ്ങനെയായിരുന്നു? ആ ഫസ്റ്റ് ഗിയർ ആണോ സെക്കൻഡ് ആണോ തേർഡ് ആണോ, ഭയങ്കര ടെൻഷൻ പിടുത്തോ, ഭയങ്കര ലോറി ഓടിക്കുന്ന കാർ ഓടിക്കുന്നു. അപ്പം നമ്മുടെ കൂടെ ഇരിക്കുന്നവരൊക്കെ പറയുന്നുണ്ട് വലിയ വലിയ കാര്യങ്ങൾ വല്ലതും ചിരിക്കുന്നുണ്ട് അല്ലേ? നമ്മൾ പറഞ്ഞ ഡ്രൈവിംഗ് ഒക്കെ വലിയ പാടാ സാധാരണ, ഇതൊന്നും എന്നെ കൊണ്ടൊന്നും പറ്റത്തില്ല പറഞ്ഞിട്ടുണ്ടോ? പക്ഷെ കൊറേ നാള് ഈ സംഭവം ഒരു കൊറേ വർഷം ഓടിച്ചു കഴിയുമ്പോഴത്തേന് ഇപ്പൊ ആണ്ട് ഇപ്പം എത്ര അനായാസമായിട്ടാ, ഏത് ഗിയർ ആണെന്ന് ചിന്തിക്കുന്നുമില്ല, എങ്ങോട്ടാ പോകുന്നതെന്നുമില്ല, 100,000 കാര്യങ്ങൾ ശ്രദ്ധിച്ച് ഓടിക്കാവുള്ളൂ കേട്ടോ. പക്ഷേ ഇങ്ങനെ നമ്മൾ ഈ കാര്യങ്ങൾ നടക്കുമ്പോഴെല്ലാം മറ്റു കാര്യങ്ങൾ അനായാസം ഇങ്ങനെ ദൈവത്തിന്റെ കൂടെ നടക്കുന്നവന് ഇത് ഏത് ഗിയറിൽ ഇടണമെന്നോ ഇത് എവിടെയിട്ട് പിടിക്കണമെന്നോ എവിടെയിട്ട് ചവിട്ടണമെന്നോ ഇല്ല. അവന്റെ ഉള്ളിൽ ദൈവത്തിന്റെ ആത്മാവ് ഉള്ളത് കൊണ്ട് അവൻ സർവശക്തനായ ദൈവമായിട്ട് അവൻ ആരാധനയും അവൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. അവന് ബ്ലോക്ക് ഉള്ളത് ചിലപ്പോ സന്തോഷമാ, കാരണം ഒരു ബ്ലോക്കിൽ അവൻ 10 പാട്ട് പാടി ദൈവത്തെ ആരാധിക്കും. പ്രൈസ് ദി ലോർഡ്. അടുത്ത ബ്ലോക്കിൽ പിശാച് അവനെ ഇട്ട് പിടിച്ചെങ്കിൽ അവൻ അടുത്ത അന്യവാട്ടിൽ ദൈവത്തെ ആരാധിക്കും, സ്വർഗീയ വെളിപ്പാടുകളെ പ്രാപിക്കും. അടുത്ത 4 ജംഗ്ഷൻ കഴിയുമ്പോൾ ഇവൻ സ്വർഗത്തിലായിരിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. ദിസ് ഈസ് അബൈഡിംഗ് ലൈഫ്. ഈ അബൈഡിംഗ് ലൈഫ് ഉണ്ടെങ്കിൽ കർത്ത ഒരു ദിവസം വരുമെന്ന് പറഞ്ഞാൽ നമ്മൾ എന്തിനു ടെൻഷൻ അടിക്കും? നമ്മൾ കർത്താവെ വേഗം വരണമെന്ന് പറയേണ്ടവര്. ആമേൻ. നമ്മൾ എല്ലാ ആഴ്ചയിലും പറയുന്നുണ്ട് ആമേൻ കർത്താവ് യേശുവേ വേഗം വരണം. പ്രിയമുള്ളവരെ, അവൻ പ്രത്യക്ഷനാകുമ്പോൾ നാം അവന്റെ സന്നിധിയിൽ. പക്ഷെ ഒരു പ്രോബ്ലം എന്നറിയോ, ദൈവമായിട്ടൊരു കണക്ഷൻ ഉണ്ടായിരിക്കണം. കർത്താവ് പറഞ്ഞു നിങ്ങൾ എന്നെ വസിപ്പിൻ, ഞാൻ ദൈവവുമായിട്ടൊരു കണക്ഷൻ ഉണ്ടായിരിക്കണമെന്ന്. ഈ കണക്ടിവിറ്റി എന്നൊക്കെ പറഞ്ഞ ഇപ്പൊ ഭയങ്കര ഈസിയാ മനസ്സിലാക്കാൻ. കണക്ടിവിറ്റി ഇല്ലെങ്കിൽ എല്ലാവരുടെ വല്ല കാര്യമുണ്ടോ? കഴിഞ്ഞ ദിവസം മുംബൈയിലെ പോർട്ടിന്റെ ഒരു പ്രധാനപ്പെട്ട ഭാഗം, എന്ത് ബിസിനസ് നടക്കുന്ന സ്ഥലമാ, അടച്ചുപോയി. കാരണം എന്നറിയോ, കണക്ടിവിറ്റി പോയത്. കഴിഞ്ഞ ഒരു ബാങ്കിന്റെ ഫ്രണ്ട് ഇവിടെ വന്നു, വന്നപ്പോ ഒരു മനുഷ്യൻ പോലും ഇല്ല. ഇവിടുത്തെ SBI ഭയങ്കര തിരക്കുള്ള ബാങ്ക്. കാരണം എന്നറിയോ? സോറി, നോ കണക്ടിവിറ്റി. ഞാൻ ഇന്ന് ചിന്തിച്ചു, എല്ലാരും വന്നിട്ടുണ്ടോ? എല്ലാ ബാങ്കിലുള്ള എല്ലാരും ഉണ്ട്, കമ്പ്യൂട്ടർ എല്ലാം ഉണ്ട്, AC ഉണ്ട്, ചാരികസാര ഉണ്ട്, പിന്നെ ഫോം ഉണ്ട്, എല്ലാ സാധനവും ഉണ്ട്. കണക്ടിവിറ്റി ഇല്ലെങ്കിൽ അടച്ചു പൂട്ടുക എന്നുള്ളതല്ലാതെ എന്നാ പ്രയോജനം? പ്രിയ സഹോദരങ്ങളെ, എനിക്ക് നിങ്ങൾക്ക് ലോകത്തിലെ 100,000 ആനക്കാര്യങ്ങൾ ഉണ്ടെങ്കിലും ദൈവവുമായിട്ട് കണക്ടിവിറ്റി ഇല്ലെങ്കിൽ ഞാൻ പറയാം നമ്മുടെ ജീവിതം അടച്ചു കൂട്ടുന്നതിന് തുല്യമാണ്. പ്രൈസ് ദി ലോർഡ്. ബി കണക്റ്റഡ് വിത്ത് ദി ലോർഡ്. യേശുമായിട്ട് കണക്റ്റഡ് ആയിരിക്കുക, റേഞ്ചിലായിരിക്കുക. ഇങ്ങനൊക്കെ പറഞ്ഞാലേ മനസ്സിലാകത്തുള്ളൂ. ബി ഇൻ ദി റേഞ്ച്. കർത്താവുമായിട്ട് കണക്റ്റഡ് ആയിരിക്കുക. അപ്പൊ നമ്മൾ ചോദിക്കുക എങ്ങനെ സാധിക്കും? അബൈഡിംഗ് ലൈഫിനെ കുറിച്ച് പറയുന്ന സാധാരണ എക്സാമ്പിളിലൂടെ പറയാം. വാട്ടർ സ്പൈഡർ എന്ന് പറഞ്ഞൊരു ജീവിയുണ്ട്. വാട്ടർ സ്പൈഡർ
വാട്സ്മാൻ താമസിക്കുന്നത് ഈ ഈ ചേറുള്ള അല്ലെങ്കിൽ നദിയുടെ ഒക്കെ അടിയിലാണ്. ഇതിന്റെ ഒരു പ്രത്യേകത എന്താണെന്നറിയോ, ഇത് ഇടയ്ക്ക് മോളി വരും, മേളിൽ അന്തരീക്ഷത്തിന്റെ മേളിൽ വന്നിട്ട് ഒരൊറ്റ വലി വരി വലി വലിച്ചിട്ട് താഴെ പോയിട്ട് ഒരു ബലൂൺ പോലെ സാധനം വീർപ്പിച്ചു കൊടുക്കും, അതിനകത്തോട്ട് എയർ ഫില്ല് ചെയ്തിട്ട് അതിനകത്ത് താമസിക്കുകയാണ്. അപ്പൊ എഴുത്തുകാരൊക്കെ പറയുന്നത് വാട്ടർ സ്പ്രൈഡർ അവിടെ ചുറ്റും ചെളിയും ചേറും ഒക്കെയാണ്, സ്കൂളാ കോളേജാ ഓഫീസാ, പക്ഷെ ഇടയ്ക്കിടയ്ക്ക് മുകളിലോട്ടൊന്ന് പോയിട്ട് ഒരു വലി വലിച്ചിട്ട് ഒരു ഒരു പൊതു വലിയിട്ട് അതിനകത്ത് ആത്മാവിൽ പാടുകയും സ്തുതിക്കുകയും ചെയ്താലെങ്കിൽ അതിന് ചുറ്റും എത്ര ചെറു ചെളി ഉണ്ടെങ്കിലും നമ്മുടെ ദേഹത്ത് പറ്റത്തില്ല, കാരണം നമ്മുടെ ഉള്ളിലുള്ളവൻ ലോകത്തിലുള്ളതിനേക്കാൾ വലിയവൻ തലേ. സ്കൂളിൽ പോകുന്ന കുഞ്ഞുങ്ങളെ ഞാൻ നിങ്ങളെ എൻകറേജ് ചെയ്യണം, എബാഡി തലോ, കർത്താവിൽ വസിക്കുക, കർത്താവിനോട് കൂടെ ആയിരിക്കുക. ഓഫീസിൽ പോകുന്നവരെ എബാഡി തലോ ഇല്ല, ഞാൻ പറയാം വൈകുന്നേരമൊക്കെ നമ്മൾ ആകെ ടയർഡാവും, നമ്മൾ ആകെ ഡിപ്രസ്ഡ് ആയിരിക്കും, നമ്മൾ ആകെ ഡിസ്ട്രസ്ഡ് ആയിരിക്കും, കാരണം ഹല്ലേലൂയ 7 ബില്യൺ 700 കോടി ജഡമുള്ള ലോകത്ത് ജീവിക്കുന്ന നമ്മള് ദൈവത്തിന്റെ കൃപയില്ലെങ്കിൽ നമുക്ക് എങ്ങനെ മുമ്പോട്ട് പോകാൻ സാധിക്കും? ബൈബിൾ പറയുന്നു അബൌട്ട് ഇൻ ദ ലോർഡ്, കർത്താവിൽ വസിപ്പീൻ, എന്നിൽ വസിപ്പീൻ, ഞാൻ നിങ്ങളിൽ വസിക്കും. കൊമ്പൊരു മുന്തിരിവള്ളിയിൽ വസിച്ചിട്ടല്ലാതെ സ്വയമായി കൈപ്പാൻ കഴിയാത്തതുപോലെ എന്നിൽ വസിച്ചിട്ടല്ലാതെ നിങ്ങൾക്ക് എന്ത് ചെയ്തില്ല കഴിയത്തില്ല. ഹല്ലേലൂയ. നിങ്ങൾ ഇടയനെ കുറിച്ചുള്ള ഭാഗങ്ങളൊക്കെ പിന്നീട് വീട്ടിൽ പോയി വായിക്കണം. യെശയ്യാ 40:2 ഭാഗങ്ങളുണ്ട്. ഒന്ന് ഇടയനെ പോലെ അവൻ തന്റെ ആടുകളെ തള്ളയാടുകളെ പതുക്കെ നടത്തുകയും കുഞ്ഞുങ്ങളെ എന്ത് ചെയ്യും കയ്യിലെടുക്കുകയും ചെയ്യുന്നു. അടുത്തതാണ് യെശയ്യാ 40:26 വായിക്കണേ, രാവിലെ അത് നിങ്ങൾ കണ്ടായിരുന്നു. എന്താ ഇൻഡിസ്ക്രൈബിൾ കുറെ പേര് കണ്ടല്ലേ. അടുത്ത പറയുക, അതും വേർഡ് തന്നെ, അത് ഷെപ്പേർഡ് എന്നുള്ള വേർഡ് തന്നെ, സ്റ്റെല്ല ഷെപ്പേർഡ്. ഓരോ ആടുകളെയും പേര് ചൊല്ലി വിളിക്കുക. ഇനി വന്നേ നമ്മുടെ നാട്ടിലൊക്കെ ചെല്ലുമ്പോൾ അറിയാം ആടുകൾക്കെല്ലാം പേരുണ്ട്, എല്ലാത്തിനും പേരുണ്ട്, ചിലത് പേര് വിളിക്കുമ്പം വരും എന്ന് പറഞ്ഞ പോലെ കർത്താവ് നല്ല ഇടയനായതുകൊണ്ട് ഇങ്ങ് വന്നേ, നീ ഇങ്ങ് വന്നൊന്നുമല്ല പറയുന്നേ. മഗ്ദലക്കാരത്തിൽ മറിയ എന്നാ വിളിച്ചേ? മേരി. സക്കായി എന്നാ വിളിച്ചേ? സക്കായി. എന്ത് പത്രോസ്? എല്ലാം പേര് വിളിക്കുക. അങ്ങനെയാണെങ്കിൽ എന്റെയും നിങ്ങളുടെയും പേരുകൾ ജീവന്റെ പുസ്തകത്തിലുണ്ട്, കർത്താവിന്റെ നാവിലും ഉണ്ട്. പ്രൈസ് ദ ലോർഡ്. നമ്മൾ കേൾക്കണം, സാമുവേലേ സാമുവേലേ, ദൈവത്തിന്റെ ശബ്ദം നമ്മൾ കേൾക്കണം, അവൻ നമ്മെ അറിയുന്നു. അതുകൊണ്ടാണ് ബൈബിൾ പറഞ്ഞത് ഞാൻ നിന്നെ എന്ത് ചൊല്ലി വിളിച്ചിരിക്കുന്നു? പേര് ചൊല്ലി വിളിച്ചിരിക്കുന്നു. ദൈവത്തിന് നന്ദി പറയാം. കർത്താവെ, ഇവിടെ ആർക്കും എന്റെ പേര് അറിയത്തില്ലെങ്കിലും സ്വർഗത്തിലെ ദൈവത്തിന്റെ നാവിൽ എന്റെ പേരുള്ളതിനായിട്ട് സ്തോത്രം. ഹല്ലേലൂയ. ഈ കോൺഫിഡൻസ് ആണ് ഓരോ ദിവസം നമ്മളെ മുമ്പോട്ട് നടത്തുന്നത്. ഇല്ലെങ്കിൽ നാം ജീവിതത്തിലെ പ്രതിസന്ധികളെ നോക്കി നമ്മള് ഓരോ ദിവസവും ഡൗൺ ആകേണ്ട സിറ്റുവേഷൻസ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകും. അതുകൊണ്ട് പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിൽ കർത്താവുമായിട്ടുള്ള ഒരു ഇന്റിമസിയിൽ ജീവിപ്പാൻ ദൈവം നമ്മെ വിളിക്കുന്നു. ഉത്തമഗീതങ്ങൾ 8 ഞാൻ അവസാനം 8:5 കൂടെ വായിച്ചാട്ടെ. ഉത്തമഗീതങ്ങൾ 8:5 അഞ്ചാം വാക്യത്തിൽ വാട്ട് ഇസ് അബൈഡിങ്, അത് ഫോളോയിങ്ങും അബൈഡിങ്ങും ഒരുമിച്ച് വരുന്ന ഒരു ഭാഗമാണ് അത്ര. ടോട്ടൽ ഡിപെൻഡൻസ്. അവര് ചോദ്യം ചോദിക്കുക, മരുഭൂമിയിൽ നിന്ന് എവിടാ ചാരുന്നേ? തന്റെ പ്രിയന്റെ മേൽ ചാരിക്കൊണ്ടു, ഭയങ്കര ചോദ്യം. ഈ ഈ വാക്യം എങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യാം? നമ്മൾ ചാരി എന്ന് പറയുന്നത് നമ്മൾ ചുമ്മാ ഇങ്ങനെ ഇങ്ങനെ 2 മിനിറ്റ് ചാരുന്നല്ല. അസുഖം വരുമ്പോ ആശുപത്രി കൊണ്ടുപോകുമ്പോഴേ, ഞാൻ സിമ്പിൾ ഉദാഹരണമൊക്കെ പറഞ്ഞ മനസ്സിലാവാ, സി പനി ഭയങ്കര 100, 104 അപ്പൊ തന്നെ നടക്കാൻ വണ്ടിയിലോട്ട് കയറ്റുക, തന്നെ നടക്കാന്നാണെ നമ്മൾ എന്നാ പറയും? എന്നെ പിടിക്കണ്ട, ഞാൻ നടന്നോളാന്ന് പറയും. പക്ഷെ നമുക്കങ്ങോട്ട് പനിയുടെ ക്ഷീണം കൊണ്ട് നടുവിന്റെ ഇതുകൊണ്ട് നമുക്കങ്ങോട്ട് ഉറക്കുന്നില്ല. നമ്മുടെ കൂടെ അപ്പനും അമ്മയും ഭാര്യ ഭർത്താവ് ആരെങ്കിലും ഉണ്ട്, ശ്രദ്ധിക്കണേ. അപ്പൊ നമ്മൾ പറയും, അയ്യോ വീഴുമെന്ന തോന്നുന്നു, ഒന്ന് പിടിച്ചോളേ, ശരിയല്ലേ? അപ്പൊ അവരിത് കൈയിട്ട് ഇങ്ങനെ ജീപ്പ് കിടക്കുന്ന കാറ് കിടക്കുന്ന അപ്പുറത്താ അവരിത്. അപ്പം നമ്മൾ ഇച്ചിരിയൊക്കെ നടക്കും, പക്ഷെ എന്ത് ചെയ്തിരിക്കുകയാണ്? 80% നമ്മൾ അങ്ങോട്ട് ചാരിയിരിക്കുകയാണ്. ഇനി ചില സമയത്ത് ഒരു വയ്യാഴിക വരും, നമുക്ക് ഒട്ടും കാലു കൂത്താൻ പറ്റാത്ത സിറ്റുവേഷൻ, അങ്ങനത്തെ അവസ്ഥ കൊണ്ടുണ്ടോ അല്ലെ? അപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്നറിയോ, ഈ കൊണ്ടുപോകുന്ന ആൾക്കാരുടെ ദേഹത്തോട്ട് എന്ത് ചെയ്യും? 100% ഇതാണ് ഈ വാക്യത്തിന്റെ അർത്ഥം. മരുഭൂമി തനിക്കൊട്ടും ശക്തിയില്ലാതെ 100%, ഒരു 10-5% ഒരു സെൽഫ് സ്ട്രെങ്തിൽ ആശ്രയിക്കാതെ, കർത്താവ് എനിക്കൊട്ടും ബലമില്ലാത്തവനാ, ഒട്ടും ബലമില്ലാത്തവളാ, ക്ഷീണിച്ചു പോവുക, തന്നെ നടക്കാനുള്ള പ്രാപ്തി പോലും ഇല്ല എന്ന് പറഞ്ഞ് തന്റെ പ്രിയന്റെ മേൽ 100% ചാരിക്കൊണ്ടു വരുന്ന ഇവൾ ആരാ? ഇതാണ് കർത്താവിന്റെ മണവാട്ടി. നാളുകൾ കഴിയും തോറും അവരുടെ കോൺഫിഡൻസും അവരുടെ കാര്യങ്ങളും ഒക്കെ. പ്രിയ സൗരങ്ങളെ, ഈ ഒരു വാക്യം, Who is this that cometh up from the wilderness, leaning upon her beloved. കർത്താവിന്റെ മേൽ സകല നമ്മുടെ, കർത്താവ് പറഞ്ഞിട്ടുണ്ട് നീ എന്റെ മേൽ ചാരിക്കോളം പറഞ്ഞു. ചാരിക എന്ന് പറയുന്നത് രണ്ട് മിനിറ്റ് നമ്മുടെ വിഷയം അറിയാം. ഒരു വിഷയം വരുമ്പോൾ കർത്താവിനെ മേൽ ചാരി, കർത്താവ് ഒന്ന് ചാങ്ങിക്കോണം. അത് തീരുമ്പോൾ നമ്മൾ നമ്മുടെ സ്വന്തം വഴിക്ക് കൊടുക്കുക, പിന്നെയും പടക്കവും താടക്കിടക്കുക. പക്ഷെ കർത്താവിന്റെ സ്നേഹം എന്ത് ചെയ്യുന്നില്ല, ഒരിക്കലും പറഞ്ഞാട്ട് ഒരിക്കലും അസ്തമിക്കുന്നില്ല. കഴിഞ്ഞ ദിവസം പറഞ്ഞു, ഒരാൾ പറഞ്ഞു ഉദാഹരണം മറ്റൊരു രീതിയിൽ നിങ്ങളുമായിട്ട് ഒരു മിനിറ്റ് കൊണ്ട് പങ്കുവയ്ക്കാം. കഴിഞ്ഞ ദിവസം നമ്മുടെ തന്നെ ഒരാൾ അവിടെ സ്കൂളിൽ ചെന്നപ്പോ പറഞ്ഞു, ലൈറ്റ് കത്തി കിടക്കാം ടൂ വീലറാണ്. അപ്പൊ അവര് പറഞ്ഞു, ഇപ്പോഴത്തെ വണ്ടിയുടെ ലൈറ്റ് കെടുത്താൽ പറ്റില്ല, വണ്ടി ഓടുന്നുണ്ടോ ലൈറ്റ് കത്തിയിരിക്കും. അപ്പം കെടുത്തണ എന്നാ പണി, വണ്ടി ഓടിയാതെ പറ്റത്തില്ല. അല്ലാതെ നമുക്കിപ്പം സ്വിച്ചില്ല, അതാണ് വിഷയം. അപ്പൊ ആ അധിവാസം പറഞ്ഞ എന്റെ ഹൃദയത്തെ ടച്ച് ചെയ്തു. നമ്മൾ എല്ലാവരും ഉള്ള സ്നേഹത്തെ സ്വിച്ച് വെച്ചിരിക്കുകയാണ്. ഓക്കെ, അവരിങ്ങോട്ട് നമ്മുടെ അടുത്ത് വരുന്നില്ലെങ്കിൽ സ്വിച്ച് ഓഫ്. പക്ഷെ പുള്ളി പറഞ്ഞു, യേശുവിന്റെ സ്നേഹത്തിന് സ്വിച്ചില്ല, സ്വിച്ചില്ല. കാരണം പിന്നല്ലേ ഓൺ ഓഫ് ചെയ്യാനായിട്ട്. ഇതിങ്ങനെ യേശുവിന്റെ സ്നേഹം, ഇങ്ങനെ അഗാപ്പ സ്നേഹം ഇങ്ങനെ ജ്വലിച്ചോണ്ടിരിക്കുക എല്ലാവരുടെ നേരെ, പിന്നെ എന്ത് ചെയ്യാനേ പറ്റുള്ളൂ. അദ്ദേഹം പറഞ്ഞു, ഇത് സ്റ്റോപ്പ് ചെയ്യാൻ ഒറ്റ കാര്യമുള്ളൂ, തല്ലിപ്പൊട്ടിക്കുക. അവന്മാരതാ ചെയ്തേ, അവർക്ക് മനസ്സിലായി ഇവനെ എന്തൊക്കെ ചെയ്താലും ഇവൻ സ്നേഹിച്ചോണ്ടിരിക്കും. ചുങ്കക്കാരുടെയും പാപികളെയും വേശ്യാസ്ത്രികളെയും എല്ലാവരും സ്നേഹിച്ചോണ്ടിരിക്കും. അതുകൊണ്ട് ഒരു കാര്യം ചെയ്തേക്കാം, തല്ലിക്കെടുത്തിയേക്കാം. അവസാനം തല്ലി ഒരു പരുവത്തിലാക്കി ക്രൂശി കടന്നു പോകുമ്പോൾ പറഞ്ഞു, ഞാൻ നിങ്ങളെ സ്നേഹിക്കുന്നു. ഹല്ലേലൂയ. ദിശസഹപ്രനാവും നിത്യസ്നേഹമോടെ ഞാൻ നിന്നെ സ്നേഹിച്ചിരിക്കുന്നു. ഈ കർത്താവിന്റെ മാറിൽ വേണം നാം ചാരിക്കിടക്കാൻ. മരുഭൂമിയെ തന്റെ പ്രിയന്റെ മേൽ ചാരിക്കൊണ്ട് വരുന്ന ഒരാളെ, പ്രിയ സൗരങ്ങളെ, ഞാനൊരു കാര്യം ചോദിക്കട്ടെ. എബിലിറ്റി നോക്കിയിട്ട് ദൈവം വിളിച്ച് എത്ര പേരോട് ഇരിപ്പുണ്ട്? ഞാൻ ഏബിൾ ആണെന്ന് ദൈവത്തിന് മനസ്സിലായി, അതുകൊണ്ട് ദൈവം എന്നെ വിളിച്ചു. ഒന്ന് കൈവക്കാം. എനിക്ക് ചില കഴിവൊക്കെ ഉണ്ടെന്ന് ദൈവത്തിന് തോന്നും. ഞാൻ പറയാം, ഓരോ നാൾ കഴിയുന്നതോറും എന്റെ കഴിവില്ലായ്മ എനിക്ക് വെളിപ്പെടുന്നത്. കർത്താവെ, ഒട്ടും കഴിവില്ലല്ലോ കർത്താവെ, ഒട്ടും യോഗ്യതയില്ലല്ലോ. ദൈവത്തിന് വേണ്ടത് എബിലിറ്റി അല്ല, ദൈവത്തിന് വേണ്ടത് അവൈലബിലിറ്റിയാ. ഹല്ലേലൂയാ. ആർ യു അവൈലബിൾ ഫോർ ദ ലോർഡ്? അതാണ് വിഷയം. നീ ഒരത്തനെല്ലാം എബിലിറ്റി ഉണ്ടായിട്ട് അവൻ അവൈലബിൾ അല്ലെങ്കിൽ എന്താ പ്രയോജനം? പ്രിയ സഹോദരങ്ങളെ, വഴിയിൽ നിന്നെടുത്ത എന്നെ നിങ്ങളെയും ദൈവം ഈ സഭയിൽ കൊണ്ടുവന്ന ദൈവത്തിന്റെ വിധപ്രകാരം ചെറിയ ചെറിയ ഉത്തരവാദിത്തങ്ങൾ ഏൽപ്പിച്ചെങ്കിൽ അത് മറ്റൊന്നുമല്ല, ദൈവത്തിന്റെ കൃപ തന്നെ. ഹല്ലേലൂയ. നമ്മൾ ഓരോ ദിവസവും പറയണം, ഞാനാകുന്നത് പറഞ്ഞേട്ടെ, ഞാനാകുന്നത് കൃപയാലാകുന്നു, എന്നോടുള്ള അവന്റെ കൃപ എന്തായതുമില്ല, വ്യർത്ഥമായതുമില്ല എന്ന് നമ്മള് പറയണം പ്രിയമുള്ളവരെ. അതുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ്. ദൈവത്തിന്റെ വചനം പറയുന്നു, യാക്കോബ് അവസാനം അവന് അമ്മൂവ, യാക്കോബിന്റെ ദൈവം ശരിക്കും പറഞ്ഞത് കേട്ടോ, ശരിക്കും പറഞ്ഞവനാ യാക്കോബ്. യാക്കോബിന്റെ ദൈവത്തെ പോലെ ദൈവമില്ല, ദൈവ സാക്ഷി പറഞ്ഞു. അവൻ അവസാനം മരിക്കാന്നേരം എന്ത് ചെയ്യുന്നത്, കാരണം ഒരു പിടി ദൈവം പിടിച്ചായിരുന്നു. പിന്നെ ഒരു വഴിയുടെ അറ്റത്ത് എന്ത് ചെയ്യുക, ചാരി കിടക്കുക. യാക്കോബെ, നീ വലിയ ടീമായിരുന്നല്ലോ, നീ ഇത്രയും വർഷം ദൈവത്തിന്റെ കരങ്ങളിലൂടെ പോയപ്പോ പറഞ്ഞു, എനിക്ക് ഈ വടിയുടെ അറ്റത്ത് കിടന്നുകൊണ്ട് വർഷിപ്പ് ചെയ്യാനല്ലാതെ എനിക്കൊന്നും അറിയത്തില്ല. ഹല്ലേലൂയ. അവൻ ആ വടിയുടെ അറ്റത്ത് ചാരിക്കൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തിയെങ്കിൽ ഓരോ വർഷവും ഓരോ മാസങ്ങളും കഴിയുന്തോറും നമ്മുടെ സ്വയജീവൻ അവസാനിച്ച് ക്രിസ്തുവിൽ തന്നെ ചാരിക്കൊണ്ട് നാം ദൈവത്തെ ആരാധിക്കുമ്പോൾ ദൈവത്തിന്റെ നാമം നമ്മളെ മഹത്വപ്പെടും. പ്രൈസ് ദി ലോർഡ്. അതിനർത്ഥം ജീവിതത്തിൽ പ്രതികൂലങ്ങൾ ഇല്ലെന്നുള്ളതല്ല, പക്ഷെ ഇടയിലെ പിന്നാലെ നടക്കണം. കർത്താവേ, കർത്താവേ, ഇടയ്ക്ക് ചോദിക്കും, നിങ്ങൾക്ക് പോകാൻ മനസ്സുണ്ടോ, പോകാൻ മനസ്സുണ്ടോ? അപ്പൊ നമ്മൾ പറയണം, കർത്താവെ ഞങ്ങൾ എവിടെ പോകാൻ, നിത്യജീവന്റെ വചനങ്ങൾ നിന്റെ പക്കലുണ്ട്. ഹല്ലേലൂയ. നീ ദൈവത്തിന്റെ പരിശുദ്ധനെന്ന് ഞങ്ങൾ അറിഞ്ഞും വിശ്വസിച്ചും ഇരിക്കുന്നു. നിന്റെ പുറകെ നീ ഞങ്ങളെ വിളിച്ചു, ഞങ്ങൾ ഇറങ്ങി തിരിച്ചു. ഇനിയും ഒന്നിനും ഞങ്ങളെ ഈ അനുഗമനത്തിൽ നിന്ന് പിന്മാറ്റാനായിട്ട് കഴിയത്തില്ല. അത് അപ്പൊ നമ്മൾ കർത്താവിൽ ചില കാര്യങ്ങൾ പഠിക്കും. നിങ്ങൾക്കറിയാമോ, യാക്കോബ് നല്ലൊരു ഇടയനായിരുന്നു, പക്ഷെ ദൈവത്തിൽ നിന്നാണ് പഠിച്ചത്. ഹി ലേൺ ഇറ്റ് ഫ്രം ഗോഡ് ദ ഗ്രേറ്റ് ഷെപ്പേർഡ്. വാട്ട് അബൌട്ട് ഡേവിഡ്? ഡേവിഡ് രാജ്യത്തെ ഭരിക്കാൻ ഏൽപ്പിച്ചു കൊടുത്തത് ഈ ഇടയന്റെ ക്വാളിറ്റീസ് അവൻ കൂടെ നടന്ന് പഠിച്ചവനാ. വാട്ട് അബൌട്ട് മോസസ്? അവൻ ആടിനെ നടത്തി ശീലിച്ചവനാ. അവൻ അറിയാം ഈ ഇടയന്റെ ഗുണം എന്നുള്ളത്. അതുകൊണ്ടാണ് അവൻ ഇസ്രായേലിനെ നടത്തിയത്. പ്രിയമുള്ളവരെ, ഞാൻ ചോദിക്കട്ടെ, വാട്ട് അബൌട്ട് ജോസഫ്? ജോസഫ് ഒരു ആട്ടിടയനായിരുന്നു, പക്ഷേ ദൈവത്താൽ അവൻ ദൈവം കരങ്ങളിലെടുത്തു. ദൈവത്തിന്റെ കൂടെ നടക്കുക, ആ ക്വാളിറ്റീസ് ദൈവം നമ്മളിലേക്ക് പകരപ്പെടും. അപ്പോൾ നമുക്കും പറയാൻ സാധിക്കും, വിത്ത് എ സെൻസ് ഓഫ് അട്ടർ ഹെൽപ്ലെസ്നെസ് വി മസ്റ്റ് കോൺസ്റ്റന്റ് ലീൻ അപ്പോൺ ദ ലോർഡ് ജീസസ്. ആ ഒരു ബോധ്യത്തോടെ അപ്പൊ ആളുകളെല്ലാം ചോദിക്കും, യു ഈ മരുഭൂമിയിൽ ഇത്രയും പ്രയാസങ്ങളുടെയും കഷ്ടങ്ങളുടെയും എല്ലാം മധ്യത്തില് ഈ പ്രിയന്റെ മേൽ ചാരിക്കൊണ്ട് വരുന്ന ഇവള് ആരാ? അപ്പൊ നമുക്ക് പറയാൻ സാധിക്കും, അത് മറ്റാരുമല്ല, അത് നമ്മുടെ കർത്താവ് മാത്രം. പ്രിയ സൗരങ്ങളെ, ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുക. അവൻ പ്രത്യക്ഷമാകുമ്പോൾ നമുക്ക് അവന്റെ സന്നിധിയിൽ കോൺഫിഡൻസ് ഉണ്ടാകും. യോഹന പറയാ, കുഞ്ഞുങ്ങളെ, കുഞ്ഞുങ്ങളെ എന്ന് പറഞ്ഞാൽ എല്ലാത്തിലും ദൈവത്തെ ഡിപ്പെൻഡ് ചെയ്യും. അല്ലെ, കൊച്ചു കുഞ്ഞുങ്ങളെ കണ്ടില്ലേ? ഞാൻ രാവിലെ വീട്ടിൽ ഒരു കൊച്ചു കുഞ്ഞ് കിടന്ന് അവിടെ ഇങ്ങനെ കിടക്കുക, അമ്മ പോയി എടുത്താൽ എടുത്തു, എന്നാ പറഞ്ഞത്, ഫുഡ് കൊടുത്താൽ കൊടുത്തു, കൊച്ചിന് തന്നെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല എന്ന് പറയുന്നത് പോലെ അത്ര നമ്മൾ അത്ര ഹെൽപ്ലെസ് ആയി. കർത്താവേ, എനിക്കൊന്നും ചെയ്യാൻ കഴിയത്തില്ല, ഞാൻ നിന്നിൽ പൂർണ്ണമായിട്ട് ആശ്രയിക്കുക, എനിക്ക് കഴിവോ യോഗ്യതയോ എബിലിറ്റിയോ ഒന്നുമില്ല, പക്ഷെ ഒരു കാര്യമുണ്ട്, ഞാൻ ചാരുന്നത് മറ്റാരിലുമല്ല, എന്റെ കർത്താവിൽ ഞാൻ ചാരുന്നത്. പ്രൈസ് ദി ലോർഡ്. എന്റെ കർത്താവില്ല ഞാൻ ചാരുന്നത്. അതുകൊണ്ടാ പാട്ടുകാർ പാടിയത്, മരണത്തിലും ജീവനിലും ഉയർച്ചയിലും താഴ്ചയിലും നാഥാനിൻ സാന്നിധ്യമുള്ള.
ഈ സന്ദേശം ശ്രവിക്കുക മൂലം നിങ്ങളുടെ ഹൃദയത്തിൽ നല്ല ചില ആഗ്രഹങ്ങൾ ഉൾക്കടപ്പെട്ടുവെങ്കിൽ ഞങ്ങൾ കൃതാർത്ഥരായി. കൂടുതൽ ആത്മീയ സന്ദേശങ്ങൾ കേൾക്കുവാൻ www.charismaticassembly.org എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക.